Let's turn to Matthew chapter 16. In the church, we talk about certain things that other Christians don't speak about.
ദൈവത്തിന്റെ സഭയിൽ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും മറ്റു പല ക്രിസ്ത്യാനികളും സംസാരിക്കുന്ന പ്രസംഗ വിഷയങ്ങളല്ല.
And therefore people think it's a strange doctrine.
അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇതൊരു അപരിചിതമായിട്ടുള്ള ഒരു സുവിശേഷമാണെന്നാണ്.
And that's because they don't read the Bible carefully.
എന്തുകൊണ്ടെന്നാൽ അവർ വേദപുസ്തകം വായിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അല്ലാത്തതിനാൽ.
For example, we speak about building the church as the body of Jesus Christ.
ഉദാഹരണമായിട്ട് ദൈവസഭ പണിയുന്നത് ഒരു കർത്താവിന്റെ ശരീരമാകുന്ന സഭയായിട്ട് പണിയുന്നതിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു.
That is building people together to function as a body.
അത് സഭയിലുള്ള എല്ലാ വ്യക്തികളും ഒരു ശരീരമെന്ന നിലയിൽ പ്രവർത്തിപ്പാനായിട്ട് നമ്മൾ ഉത്സാഹിപ്പിക്കുന്നു.
Most so-called churches are preaching centers.
ഭൂരിഭാഗം ക്രിസ്തീയ സഭകളും പ്രസംഗ സ്ഥലങ്ങളായിട്ട് മാറുന്നവയാണ്.
That's not the church.
അത് സഭയല്ല.
That's a congregation.
അത് ഒരു കൂടിവരവ് മാത്രമാണ്.
So most people don't know the difference between a congregation and a church.
ഒരു സഭയും ഒരു കൂടിവരവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല.
But just like they don't know many other things written in the New Testament.
പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന മറ്റു പല കാര്യങ്ങളും അവർക്ക് അറിയാത്തതുപോലെ ഇതും അവർക്കറിയുന്നില്ല.
Jesus spoke about the church for the very first time in Matthew 16.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സഭയെക്കുറിച്ച്.
And before he spoke about the church, he asked his disciples.
സഭയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയുണ്ടായി.
Verse 15.
15-ാമത്തെ വാക്യത്തിൽ,
Who do you say that I am?
നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചു.
Simon Peter said, You are the Christ, the Son of the living God.
Simon Petros parangu, Nee jeevanulla devathinte puthanaya Christu ennu utharam parangu.
Jesus said, Blessed you are you Simon Barjona, because flesh and blood did not reveal this to you, but my Father in heaven.
Balayanaya Simone, Nee bhagyavan, jalarakthangalalla swargasthanaya ente pidavathra ninakku idu velippeduthide ennavan parangu.
He used a word there which the Old Testament prophets never used.
Palaya niyam pravachakanmar aaru upayogikkatha oru vaakku avanodu upayogikkunnundu.
Reveal
velippeduthal.
In the Old Testament there was no revelation.
Palaya niyamathil oru velippad illayirunnu.
They had to understand what was written in the law.
Nyayapramanathil ezhuthirikkunna karyangal avarku manasilakkukayirunnu vendathu.
And they would study the law carefully and understand it.
So theyode nyayapramanam padichittu avar adu manasilakkumayirunnu.
The people who studied it were called the scribes.
Aa nyayapramanam padikkunnavare shastrimar ennaanu avar vilichirunnu.
And the people who studied it the most finally killed Jesus Christ.
ആ വേദം ന്യായപ്രമാണം ധാരാളം പഠിച്ചവരാണ് അവസാനം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നതും.
It was not the Greeks and the Romans who wanted to kill Jesus.
യേശുക്രിസ്തുവിനെ കൊന്നത് ഗ്രീക്കുകാരോ റോമാക്കാരോ അല്ലായിരുന്നു.
It was the people who studied the Bible.
ന്യായപ്രമാണം വളരെ ശ്രദ്ധയോടെ അന്ന് പഠിച്ചവരാണ്.
Because they did not recognize this is Jesus Christ.
അത് എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ മെസ്സിയാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ്
the second person of the Trinity came to earth in fulfillment of Old Testament prophecy.
രണ്ടാമനായ പുത്രൻ ലോകത്തിലേക്ക് വന്നത് ആ പഴയ നിയമ പ്രവചനത്തിന് നിവർത്തീകരണത്തിന് വേണ്ടിയാണ്.
But the only people on earth who had the Bible could not recognize him.
എന്നാൽ ലോകത്തിൽ തിരുവചനം കയ്യിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
But a few like Simon Peter said, "Yeah, we know who you are."
എന്നാൽ ശിമോൻ പത്രോസിനെ പോലെയുള്ള ചിലർക്ക് ആ വെളിപ്പാടുണ്ടായി. അവൻ എനിക്ക് നിങ്ങൾക്കറിയാം നീ ആരാണെന്ന്.
Was he the greatest scholar in Israel? No.
ഇസ്രായേലിലെ ഏറ്റവും വലിയ ബുദ്ധിജ്ഞാനിയായ ജ്ഞാനിയായിരുന്നോ ശിമോൻ പത്രോസ്? അല്ല.
But he got revelation.
എന്നാൽ അവന് വെളിപ്പാട് ലഭിച്ചു.
So that's the first thing we need to remember in relation to building the church.
ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്.
Because it's the next verse he said, Upon this rock I will build my church.
അടുത്ത വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
What is this rock?
എന്താണ് ഈ പാറ?
It's not Peter like the Roman Catholics say.
Roman Catholic പറയുന്നത് പോലെ പത്രോസ് അല്ല പാറ.
Contrasting things. You are only Peter, but this rock I'll build my church.
ഇങ്ങനെയാണ് പറയുന്നത്. നീ പത്രോസ് ആണ്, എന്നാൽ ഈ പാറമേൽ, ഇത് രണ്ടും വിരുദ്ധാത്മക കാര്യങ്ങളാണ് അവൻ പറയുന്നത്.
This revelation you got.
നിനക്ക് കിട്ടിയ ഈ വെളിപ്പാടിന്മേലാണ് ഞാൻ പണിയുന്നത്.
This revelation that you have seen who I am.
ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കി തന്ന ആ വെളിപ്പാട്.
And even today, if you want to build the real church and be a part of the real church, you need a revelation of Jesus Christ.
ഇന്നും ദൈവസഭയുടെ യഥാർത്ഥ ദൈവസഭയുടെ ഒരു ഭാഗമായി തീരണമെങ്കിൽ നിനക്ക് ദൈവത്തിനൊരു വെളിപ്പാടിന്റെ ആവശ്യമുണ്ട്.
In those days, they saw him as a man.
അന്നത്തെ കാലത്ത് അവർ അവനെ ഒരു ജീവനുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്.
Just thought he was an ordinary man.
അവനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് അവർ കണ്ടു.
And they needed to have a revelation that he was God.
അവൻ ദൈവമാണെന്നുള്ള കാര്യത്തിലേക്ക് അറിയുവാനായിട്ട് അവർക്ക് ഒരു വെളിപ്പാടിന്റെ ആവശ്യമുണ്ടായിരുന്നു.
Now today,
എന്നാൽ ഇന്ന്
all Christians know that he is God.
എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം അവൻ ദൈവമാണെന്ന്.
They need to have a revelation that he was also a man.
അവൻ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു വെളിപ്പാടിന്റെ ആവശ്യമുണ്ട്.
That he is still a man.
അവൻ അപ്പോഴും ഒരു മനുഷ്യനുമാണ്.
But many Christians don't understand that.
പല ക്രിസ്ത്യാനികൾക്കും അത് മനസ്സിലാകുന്നില്ല.
And that is the reason why when they read a verse like this, 1 John 2:6,
അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 2:6 വാക്യമൊക്കെ വായിക്കുമ്പോൾ,
here's this verse, 1 John 2:6,
ഒന്ന് യോഹന്നാൻ 2:6 നമ്മൾ വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു.
We must walk as he walked.
അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു നമ്മൾ.
If you are a Christian,
നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ,
you must live as Jesus lived.
യേശുക്രിസ്തു ജീവിച്ചതുപോലെ നീ ജീവിക്കണം.
And immediately you say that's not possible.
പെട്ടെന്നും നിങ്ങളുടെ മറുപടി ഇതായിരിക്കും, അത് സാധ്യമല്ല.
How can we live on earth like Jesus lived?
യേശുക്രിസ്തു ജീവിച്ചതുപോലെ എനിക്ക് ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും?
I say, why not?
ഞാൻ പറയുന്നു, എന്തുകൊണ്ട് സാധ്യമല്ല?
You say, he was God.
നിങ്ങൾ പറയും, അവൻ ദൈവമായിരുന്നു.
Exactly. That's why you need a revelation that he was a man.
അതുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വെളിപ്പാടിന്റെ ആവശ്യമുണ്ട്, അവൻ മനുഷ്യനുമായിരുന്നു.
And I have seen that very, very many people have not understood that he was also a man.
അവനൊരു ദൈവവും ഒരു മനുഷ്യനുമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവ് പല പല വ്യക്തികൾക്കും കിട്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്.
And that's why they come to this verse and say, no, that's not possible.
അതുകൊണ്ടാണ് ഈ വാക്യത്തിലേക്ക് വന്നിട്ട് അവർ പറയുന്നത് അത് സാധ്യമല്ല എന്ന്.
Have you faced up to this verse, 1 John 2:6?
നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് യോഹന്നാൻ 2:6 ഈ വാക്യത്തിലേക്ക് വന്നിട്ടുണ്ടോ?
Let us look at, now we may make it very personal.
അത് വളരെ വ്യക്തിപരമായിട്ട് ഈ കാര്യം നിങ്ങൾ എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
പ്ലീസ് ലുക്ക് അറ്റ് ദ വേ യു ഹാവ് ലിവ്ഡ് ഇൻ ദ ലാസ്റ്റ് 1 മന്ത്.
കഴിഞ്ഞ ഒരു മാസക്കാലം നിങ്ങൾ എവിധം ജീവിച്ചു എന്നുള്ള കാര്യം നമുക്ക് എടുക്കാം.
ഇൻ ദ ലാസ്റ്റ് 30 ഡേയ്സ്,
കഴിഞ്ഞ 30 ദിവസക്കാലം,
ഹൗ ഡിഡ് യു ലിവ്?
നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്?
What are the type of things you did every day?
Ella divasam ningal endellam karyangalana cheyathu?
How did you speak?
Ningal engenaanu samsaarichathu?
Our speech is a very good test of our spiritual condition.
Nammude aathmeeya nilavarathinte oru alavu kolana nammude samsaaram.
In the olden days when they didn't have so many doctors, didn't have so many ways to test people who were sick,
പഴയ കാലത്തെ ഈ കാലത്തുള്ളതുപോലെയുള്ള യന്ത്ര സാമഗ്രികളൊന്നും ഇല്ലായിരുന്നപ്പോൾ ഡോക്ടർമാർ ചെക്ക് രോഗികളെ
പരിശോധിക്കുന്നു.
ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ്
ഒരു
ഡോക്ടർ ഒരു ഭവനത്തിലേക്ക് കടന്നു
വരുമ്പോൾ, സിക്ക്
ആരെങ്കിലും രോഗികളുടെ കിടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ,
ഷോ മീ യുവർ ടങ്
ആ നിന്റെ നാവ് പുറത്തേക്ക് നീട്ടുക എന്നവർ
പറയുമായിരുന്നു. Where doctor would tell me, show me your tongue.
എന്റെ ചെറുപ്പകാലത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് നിന്റെ നാവ് കാണിക്കുക എന്ന് പറഞ്ഞത്.
I don't know what they look for, but they see something in the tongue which by which they can find out if I'm sick.
അവര് എന്താണ് നോക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ നാവ് നോക്കിയിട്ട് അവർ പറയുമായിരുന്നു എനിക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന്.
I must ask my wife what they look for on the tongue.
എന്റെ ഭാര്യയോട് ചോദിക്കണം, അവളൊരു ഡോക്ടറാണല്ലോ.
But spiritually also,
ആത്മീയമായിട്ടും,
I say, tell me how you use your tongue.
ഞാൻ പറയട്ടെ, നിങ്ങൾ എവിധമാണ് നിങ്ങളുടെ നാവ് ഉപയോഗിക്കുന്നത്, അതാണ് നിങ്ങളുടെ ആത്മീയ ആരോഗ്യത്തിന്റെ.
I'll tell you whether you're sick ഓർ ഹെൽത്തി.
നിങ്ങൾ ആരോഗ്യമുള്ളവരാണോ രോഗിയാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും.
A healthy person uses his tongue in great wisdom.
എന്നാൽ വളരെ ബുദ്ധിപൂർവ്വമുള്ള നല്ലമായ ഒരു മനുഷ്യൻ അവന്റെ നാവ് വളരെ വ്യക്തതയോടെ ബുദ്ധി ഉപയോഗിച്ച് അവൻ യേശുക്രിസ്തു സംസാരിച്ചതുപോലെയും സംസാരിക്കും.
But a person who is sick,
എന്നാൽ രോഗിയായ മനുഷ്യൻ,
he speak like the devil speaks.
അവൻ പിശാച് സംസാരിക്കുന്നതുപോലെ സംസാരിക്കും.
So to walk as Jesus walked,
യേശുക്രിസ്തു നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ,
ask yourself, how did you live and speak during the last 1 month?
നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, കഴിഞ്ഞ ഒരു മാസക്കാലം 30 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്?
And then you will know whether you have revelation that Jesus came and lived on earth as a man.
യേശുക്രിസ്തു ഭൂമിയിലെ പരപ്പിലേക്ക് വന്ന് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വെളിപ്പാടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും.
And only then we can build the church.
അപ്പോൾ മാത്രമേ നമുക്ക് ദൈവസഭയുടെ പണി നടക്കുകയുള്ളൂ.
Remember what Jesus said, on this rock I will build my church.
യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുക, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
That means a rock where I get a revelation on who Christ is.
യേശുക്രിസ്തു ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വെളിപ്പാട് ലഭിക്കുന്ന ഒരു പാറ.
Now theoretically we all know he is a man.
തിയറിറ്റിക്കലി നമുക്കെല്ലാവർക്കും അറിയാം അവനൊരു മനുഷ്യനാണെന്ന്.
See for example, there are so many millions of Christians in the world who know that Jesus Christ is God.
യേശുക്രിസ്തു ദൈവമാണെന്ന് ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം.
But they don't obey him.
എന്നാൽ അവന്റെ വഴി അവർക്കറിയില്ല.
No, they don't obey him.
എന്നാൽ അവർ അവനെ അനുസരിക്കുന്നുമില്ല.
But that proves it's useless saying he's God if you don't obey him.
അവരെ പറയുന്നു, ഇങ്ങനെ പറയുന്ന പോലെയുള്ള അവൻ ദൈവമാണ് പക്ഷെ ഞങ്ങൾ അവനെ അനുസരിക്കുന്നില്ല.
Supposing you point to someone and say he's the CEO of my company but I don't obey him.
Nal ningalude joli enna sthaapanathile udirna CEO ye kaanichittal parayana ivadinte CEO aanu pakshe avan parayunnathu njan kekkunnilla anusarikkunnilla.
And then I don't believe he's your CEO.
Appol enikku samshayam undu, njan vishwasikkilla avan ningalude CEO aanennulla
kaaryam. You're just saying it because if he's your manager, you don't obey him, you won't live in that company, you won't stay in that company anymore.
നിങ്ങൾ പറയുന്നു നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ സിഇഒയുടെ ആജ്ഞകൾ നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ ജോലിക്കാരനാകില്ല.
How can you say I believe Jesus Christ is God but I don't obey him?
യേശുക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുകയും അവനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്?
That is only a theory.
അത് വെറും സിദ്ധാന്തം മാത്രം.
In the same way, many Christians can say Jesus Christ is a man but they don't seek to follow him.
പല ക്രിസ്ത്യാനികളും പറയുന്നുണ്ട് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിൽ നടന്നു പക്ഷേ അവന്റെ ആ പാതകളെ പിന്തുടരുന്നില്ല.
In fact they say it's not possible to live like that.
എന്നാൽ അവർ ഉച്ചസ്ഥരം ഘോഷിക്കുന്ന ഒരു കാര്യം അത് സാധ്യമല്ലെന്നുമാണ്.
Then we have to say they are not God revelation.
അപ്പോൾ നമുക്ക് പറയേണ്ടി വരും അവർക്ക് വെളിപ്പാട് ലഭിച്ചിട്ടില്ല എന്ന്.
Lots of Christians,
ധാരാളം ക്രിസ്ത്യാനികൾ,
do not have a revelation from heaven about Jesus as a man who walked on this earth tempted just like us.
സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ക്രിസ്തു ഈ ഭൂമിയുടെ വരപ്പിൽ നടന്നപ്പോൾ നമ്മെ പോലെ മനുഷ്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു
വെളിപ്പാടില്ലാത്തവരാണ്.
ഒരിക്കൽ പോലും അവൻ പാപം ചെയ്തില്ല.
I remember it was many years after I was born again that I understood that.
വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം, വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്.
And the result of it was,
ഇതിന്റെ ഫലം എന്തായിരുന്നു?
It gave me a tremendous passion to live like Jesus on this earth.
യേശുക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഉൽക്കടമായ ഒരു വാഞ്ച എന്റെ ഹൃദയത്തിലേക്ക് നൽകിയുണ്ടായി.
To speak like Jesus.
യേശുക്രിസ്തുവിനെ പോലെ സംസാരിപ്പാൻ.
To be free from anger.
കോപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ.
Before that I could accuse the brethren and not think that's a serious thing.
മറ്റു സഹോദരന്മാരെ എനിക്ക് കുറ്റം ആരോപിച്ചിട്ട് അതൊരു ആ ഗൗരവപൂർണമായ ഒരു കാര്യമാണെന്ന് ഞാൻ
ചിന്തിക്കാതിരിക്കുകയായിരുന്നു.
എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഞാൻ കാണുകയുണ്ടായി സഹോദരന്മാരെ കുറ്റാരോപണം ചെയ്യുന്ന അപവാദി സാത്താനാണെന്ന്. വെളിപ്പാട് പുസ്തകം 12:10 ആ വാക്യം.
ഐ സോ ഇൻ ഹീബ്രൂസ് 7:25
എബ്രായ ലേഖനം 7:25 ഞാൻ കാണുന്നു.
ജീസസ് വാസ് ദ ഇന്റർസെസർ ഫോർ ദ ബ്രദറിൻ.
അവൻ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? അവൻ സഹോദരന്മാർക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്ന് പക്ഷപാതം ചെയ്യുന്നവനാണ്.
Then I realized that if I live like Jesus, I'm going to intercede for the brethren, not accuse them.
അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ സഹോദരന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടവനാണ്.
So that's just one example.
അത് ഒരു ഉദാഹരണം.
I saw that my attitude to money will have to be exactly the same as the attitude of Jesus. And if it's not that, then I haven't really seen that Jesus was a man tempted like me. And I saw that I must look at women, for example, exactly like Jesus looked at women with total purity.
But
a lot of Christian men don't look at women like that. And I tell them, hey, you think Jesus looked at women like the way you're looking at women? What do they say? Oh, but he was God.
Oh,
you need a revelation that he was a man.
Sohodara, and
that he was tempted like you.
അവൻ നിന്നെ പോലെ ആ മേഖലയിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഒരിക്കലും അവൻ
പാപിച്ചില്ല.
ആ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനാകുന്ന പാറമേലാണ് ദൈവത്തിന്റെ സഭ
പണിയുന്നത്.
അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, പറയുവനായ ശിമോനെ, നീ ഭാഗ്യവാൻ, എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് ഇത്
വെളിപ്പെടുത്തു.
ഈ വെളിപ്പെട്ട യേശു ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
Now, in my own experience, it was exactly like that. It was exactly like that in my own
experience.
We started building the church 36 years ago in my home after I saw Jesus was a man tempted like me.
36 വർഷക്കാലം മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളൊരു സഭയായിട്ട് കൂടി വരാൻ തുടങ്ങിയത് യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നെന്നുള്ള കാര്യത്തിൽ വലിയൊരു വെളിപ്പാട് ലഭിച്ചപ്പോഴാണ്.
I don't know whether you have seen it. I can explain it to you. You need a revelation. And that revelation will come if you have a passion to be free from all sin in your life.
ആ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കടമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം.
See,
സകല പാപത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം വേണമെന്നുള്ള
കാര്യം. I was born again and baptized.
But
I was so defeated in my thoughts.
I was
accuser of brethren and with my
tongue.
I was angry. And my life was not at all a testimony for Christ.
But
I got so sick and tired of my defeated life. I said, Lord, I want freedom from this.
I want
to be totally delivered. I want my thoughts to be pure.
I want
my speech to be always pure and loving.
എന്റെ സംസാരം ആ കൃപയോട് കൂടിയതിലും സ്നേഹത്തോടു കൂടിയതും നിർമ്മലവുമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു.
That's when I got a revelation.
അപ്പോഴാണ് എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു വെളിപ്പാട് ലഭിച്ചത്.
Jesus came to earth just like you and was tempted and he never sinned.
യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെയും നിന്നെയും പോലെ പരീക്ഷിക്കപ്പെട്ട് ഒരിക്കലും പാപം ചെയ്തില്ല എന്നുള്ളൊരു വെളിപ്പാട്.
And that opened the way for me into a life of victory.
അതാണ് എനിക്കൊരു ജയജീവിതത്തിലേക്കുള്ള ഒരു മാർഗം തുറന്നത്.
Then we could build the church. Let me show you another verse. In
1
Timothy chapter
3.
Here, Paul is writing to Timothy.
1
Timothy chapter 3 verse
15.
He says, in case I'm delayed in coming to you, I'm writing so that you know how to conduct himself, one should conduct himself in the household of God, which is the church of the living God, the pillar and support of the truth.
Here,
the church of the living God is given a particular task.
ജീവനുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രത്യേക ദൌത്യം
നൽകിയിരിക്കുകയാണ്. ചർച്ച് ഈസ് സപ്പോസ് ടു ബി ദ പില്ലർ ആൻഡ് സപ്പോർട്ട് ഓഫ് ദ ട്രൂത്ത്.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ സഭ.
ഇൻ ദോസ് ഡേയ്സ് വെൻ ദേ ബിൽറ്റ് എ ബിൽഡിംഗ്, ദി എൻടയർ ബിൽഡിംഗ്, ദ റൂഫ് ആൻഡ് എവരിതിംഗ് വാസ് സപ്പോർട്ടഡ് ഓൺ പില്ലേഴ്സ്.
ഒന്ന് ആ യേശു ക്രിസ്തുവിന്റെ കാലത്ത് അവരെ ഒരു കെട്ടിടം പണിതുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ തൂണുകളിലായിരുന്നു ആ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാരം മുഴുവൻ നിന്നിരുന്നത്.
യു റിമെമ്പർ സാംസൺ, ഹി ജസ്റ്റ് സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് പുഷ് ടു പില്ലേഴ്സ് ആൻഡ് ദ ഹോൾ ബിൽഡിംഗ് കെയിം ഡൗൺ.
ശിംസോൻ തന്റെ കൈ നീട്ടി ആ രണ്ട് തൂണുകൾ പിടിച്ചപ്പോൾ ആ തൂണുകൾ മറിഞ്ഞപ്പോൾ ആ കെട്ടിടം മുഴുവൻ തകർന്നടിഞ്ഞു.
ദേ വർ സപ്പോർട്ടഡ് ഓൺ പില്ലേഴ്സ് ദ ചർച്ച് ദ ബിൽഡിംഗ്സ് ഓഫ്
ആ കെട്ടിടങ്ങളുടെ ആ തൂണിന്മേലായിരുന്നു ഉറപ്പിച്ചിരുന്നത്.
ഇഫ് ദിസ് പില്ലർ ഇസ് നോട്ട് ദേർ ദെൻ the church is no longer the church.
ആ തൂണുകൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ സഭയും കാണുകയില്ല.
So we need to understand what truth is this church supposed to be holding up.
അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, എന്ത് സത്യമാണ് ഈ തൂണുകൾ താങ്ങി നിർത്തുന്നത്?
What truth is the church supposed to be holding up?
എന്ത് സത്യമാണ് സഭ ഉയർത്തിപ്പിടിക്കേണ്ടത്?
Just read the next verse.
അടുത്ത വാക്യം വായിക്കുക.
A great mystery of godliness that Jesus Christ was revealed in the flesh.
ദൈവഭക്തിയുടെ വലിയ മർമ്മം എന്താണെന്ന് അറിയാമോ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു.
That is the truth that church was supposed to support and hold up for 20 centuries.
കഴിഞ്ഞ 20 വർഷക്കാലങ്ങളായിട്ട് ദൈവത്തിന്റെ സഭ ഉയർത്തിപ്പിടിച്ച് താങ്ങി നിർത്തേണ്ട ആ സത്യം ഇതാണ്.
That Jesus came in the flesh and he was pure, righteous in his spirit.
യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവ് നീതീകരിക്കപ്പെട്ടു.
His spirit was righteous.
അവന്റെ ആത്മാവ് നീതിയുള്ളതായിരുന്നു.
He never sinned.
അവൻ ഒരിക്കലും പാപം
ചെയ്തില്ല. He never spoke a word that was contrary to God's will.
ദൈവത്തിന്റെ ഹൃദയത്തിന് വിരുദ്ധമായ ഒരു വാക്ക് പോലും അവൻ സംസാരിച്ചില്ല.
He never thought a thought that was contrary to God's will.
ദൈവത്തിന്റെ പിതാവിന്റെ ഹൃദയത്തിന് വിരുദ്ധമായിട്ട് അവൻ ചിന്തിച്ചിട്ടുമില്ല.
He never used money in a way that was contrary to God's will.
പിതാവിന്റെ ഹൃദയത്തിന് വിരുദ്ധമായിട്ട് അവൻ തന്റെ പണം ഉപയോഗിച്ചിട്ടുമില്ല.
Just think of these three areas.
ഈ മൂന്ന് മേഖലകൾ ചിന്തിച്ചു നോക്കുക.
We have all had thoughts that are contrary to God's will.
നമുക്കെല്ലാവർക്കുമുള്ള ചിന്തകൾ പിതാവിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്.
We have all spoken words that are totally against God's will.
പിതാവിന്റെ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായ വാക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നത്.
We have used money in many ways that are contrary to God's will.
ദൈവഹിതത്തിന് വിരുദ്ധമായ വിധത്തിൽ നമ്മുടെ പണം ഉപയോഗിക്കുന്നവരാണ്.
Okay, but do you have a passion that in these three areas you want to do it in future according to God's will?
ദൈവത്തിന്റെ ഹിതപ്രകാരം ഭാവികാലത്തിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു ഉൽക്കടമായ ഒരു ആഗ്രഹം വാഞ്ച നിന്നുണ്ടോ?
Are you satisfied with your defeated life?
അതോ നിന്റെ തോൽവി അടയപ്പെട്ട ഈ ജീവിതത്തിൽ നീ സംതൃപ്തനാണോ?
See, if you're satisfied with your defeated life, neither God nor I have any message for you.
നിങ്ങൾ ഈ ജീവിതത്തിൽ സംതൃപ്തരാണെങ്കിൽ എനിക്കോ ദൈവത്തിനോ നിങ്ങൾക്ക് തരാൻ ഒരു സന്ദേശമില്ല.
God will never, I can tell you that God will never speak to you.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോട് സംസാരിക്കില്ല.
You can go to 10,000 meetings.
നിങ്ങൾക്ക് 10,000 യോഗത്തിന് കടന്നുപോകും.
God will never speak to you.
ദൈവം നിന്നോട് സംസാരിക്കില്ല.
You can think God is speaking to you.
ദൈവം നിന്നോട് സംസാരിക്കുമോ എന്ന് നിനക്ക് ചിന്തിക്കാം.
You know how we know that God is speaking to us?
നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അറിയുന്നത്?
It changes our life.
നമ്മുടെ ജീവിതത്തെ അത് മാറ്റും.
Most people, they don't hear God speaking to them.
ഒരു ഭാഗം ആൾക്കാർക്കും ദൈവം അവരോട് സംസാരിക്കുന്നത്.
They hear a message in their mind and they think they have understood something.
അവരുടെ ബുദ്ധിയിൽ അവരെ ആ സന്ദേശം കേട്ടിട്ട് അവർക്കത് മനസ്സിലായി എന്ന് ചിന്തിക്കും.
But God is not able to speak to their hearts.
എന്നാൽ ദൈവത്തിന് അവരുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയും.
The Apostle Paul was giving his testimony about how he met the Lord in the road to Damascus.
അപ്പോസ്തലനായ പൗലോസ് ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ താൻ ദൈവത്തെ കണ്ടുമുട്ടിയ സാക്ഷ്യം പറയുമ്പോൾ
he said, I heard what the Lord spoke to me.
ദൈവം എന്നോട് കർത്താവ് എന്നോട് സംസാരിച്ചത് ഞാൻ കേട്ടു എന്ന് അവൻ പറയുന്നു.
But the people who were with me,
എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ,
they couldn't hear what God was saying.
കർത്താവ് പറയുന്നത് എന്താണെന്ന് അവർക്ക് കേൾപ്പാൻ കഴിഞ്ഞില്ല.
They could only hear a big sound.
അവർക്ക് ഒരു ഇടിമുഴക്കം പോലെ ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ.
But that's not how I heard it.
എന്നാൽ അവിധത്തിലല്ല ഞാൻ കേട്ടത്.
So I find very often it's like that with many of God's people.
ദൈവത്തിന്റെ മക്കൾക്ക് പലർക്കും
ഇങ്ങനെയാണ്. മീനിംഗ്
ഒരു യോഗത്തിലിരിക്കും.
ഗോ ത്രൂ ഹോൾ മീനിംഗ് ആൻഡ് നെവർ ഹിയർ വാട്ട് ഗോഡ് ഈസ് ട്രൈയിങ് ടു സേ ടു ദേർ ഹാർട്ട്.
പിതാവ് ദൈവം അവരുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകാം.
ആൻഡ് ദ പ്രൂഫ് ഈസ്
അതിന്റെ തെളിവ്
നതിങ് ചേഞ്ചസ് ഇൻ ദേർ ലൈഫ്.
അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല.
ഹൗ ഡു വി നോ വെതർ ഐ ഹേർഡ് ഗോഡ് സ്പീക്കിംഗ് ഓർ നോട്ട്?
എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും.
And that is the message in the very first chapter of the Bible.
തിരുവചനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലുള്ള ആദ്യത്തെ സന്ദേശവും അതാണ്.
God said, let there be light.
ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ.
Something happened.
അവിടെ ഒരു കാര്യം നടന്നു, വെളിച്ചം ഉണ്ടായി.
God said, let the trees come forth.
ആ മരങ്ങൾ വൃക്ഷലതാദികൾ ഉണ്ടാകട്ടെ. അവിടെ ഒരു സംഭവം നടന്നു.
The trees came forth.
ആ പറഞ്ഞതുപോലെ വൃക്ഷങ്ങൾ വളർന്നു വന്നു.
Let there be a sun and a moon.
ആ സൂര്യനും ചന്ദ്രനും
ഉണ്ടായി. Sun and a moon.
സൂര്യനും ചന്ദ്രനും ഉണ്ടായി.
God says, my word will never return to me empty.
ഞാൻ അയക്കുന്ന ഒരു വാക്കുകൾ പോലും അതിന്റെ ഉദ്ദേശം നിവൃത്തിയാകാതെ മടങ്ങി വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനം.
So how is it that you say God spoke to you but there's no change in your life?
നിങ്ങൾ ദൈവനോട് സംസാരിച്ചെന്ന് പറയുകയും നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ലാതിരിക്കുകയും ചെയ്ത എങ്ങനെ?
You didn't hear God speaking to you. You just got some information about the Bible in your head.
ദൈവം നിന്നോട് സംസാരിച്ചെന്ന് നീ കേട്ടില്ല, പക്ഷേ നിന്റെ തലയിൽ ഒരു അറിവ്
തിരുവനന്തപുരം.
ഞാനിവിടെ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുക, രസതന്ത്രം പഠിപ്പിക്കുകയാണ്
ചെയ്യാം.
ഒരു മണിക്കൂർ ഞാൻ നിങ്ങളെ രസതന്ത്രം
പഠിപ്പിക്കും.
കുറച്ച് രസതന്ത്രം മനസ്സിലാക്കുന്നു.
In the same way, I can teach about the Bible.
അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ ബൈബിളും പഠിപ്പിക്കാം.
That study of chemistry doesn't change your life.
രസതന്ത്ര പഠനം നിന്റെ ജീവിതത്തെ മാറ്റിയിട്ടില്ല.
And the study of the Bible also may not change your life.
അതുപോലെ തിരുവചന പഠനവും നിന്റെ ജീവിതത്തെ മാറ്റുന്നില്ല.
But if you really hear God,
എന്നാൽ നീ വാസ്തവത്തിൽ ദൈവത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ,
exactly like on that first chapter.
ആദ്യത്തെ 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ,
എവ്രി സിംഗിൾ ടൈം ഗോഡ് സെഡ് സംതിങ് സംതിങ് ഹാപ്പൻസ്.
എപ്പോഴൊക്കെ ദൈവം സംസാരിച്ചപ്പോഴും അപ്പോഴൊക്കെ അവിടെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
That's how the earth became a beautiful earth.
അങ്ങനെയാണ് ഭൂമി മനോഹരമായ ഒരു ഭൂമി.
And that is how God wants to make our life a beautiful life.
അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ഒരു മനോഹരമായ ഒരു ഉദ്യാനമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Many of us have been believers for so many years.
പല ഭാര്യമാരും വിശ്വാസികളായിട്ട് വർഷങ്ങളായിട്ടുള്ളവരാണ്.
People who watch your life cannot see the beauty of Jesus.
നിങ്ങളുടെ ജീവിതത്തെ നോക്കുന്ന മറ്റു വ്യക്തികൾക്ക് യേശുവിന്റെ ആ മനോഹാരിത്യം അവിടെ കാണുവാൻ കഴിയുന്നില്ല.
In your words, in your life, in your attitude to money, they can't see it.
നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ മനോഭാവത്തിൽ, പണത്തോടുള്ള നിങ്ങളുടെ ഇടപാടിൽ,
the people who are closest to you cannot see it.
നിങ്ങളോട് വളരെ അടുത്തവർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല.
That proves you have not heard God.
അതിന്റെ അർത്ഥമാക്കുന്നത് നീ ദൈവത്തെ കേട്ടിട്ടില്ല എന്നാണ്.
So we need to see, the church is supposed to be a pillar of this truth that Jesus came in the flesh and was tempted and did not sin.
യേശു ക്രിസ്തുനെ നമ്മെ പോലെ ജഡത്തിൽ വന്നിട്ട് പാപം കൂടാതെ ജീവിച്ചു എന്നുള്ള സത്യം ഉയർത്തി കാണിക്കുന്ന ഒരു തൂണായിരിക്കണം ദൈവസഭ.
So people try to build the church without seeing that.
ഈ കാര്യം കാണാതെ ദൈവസഭ പണിയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരെല്ലാം,
I have never seen it built anywhere if you don't see this truth.
എവിടെയെങ്കിലും അവിധത്തിൽ സഭ പണിതപ്പെട്ട് നിലനിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
I have seen huge congregations of 30,000 people.
30,000 ആൾക്കാർ കൂടി വരുന്ന ഒരു കൂട്ടായ്മകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
All nominal Christians.
എല്ലാ നാമധേയ ക്രിസ്ത്യാനികളും.
But it's not the church.
അത് ദൈവത്തിന്റെ സഭയല്ല.
I remember once speaking in India to a huge crowd of 30,000 nominal Christians.
ഏകദേശം 30,000 നാമധേയ ക്രിസ്ത്യാനികളോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചു ഓർക്കുന്നു.
For 3 days.
3 ദിവസം അടുപ്പിച്ചു.
It's not the church.
അത് സഭയല്ല.
It's a huge congregation.
അത് വലിയൊരു കൂടിവര.
And I had no interest in going back there again. I said, don't invite me here for this.
അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, എന്നെ നീ ക്ഷണിക്കരുതേ, അവിടെ വരാൻ എനിക്ക് താല്പര്യമില്ല.
I'm not interested in preaching to a huge crowd.
വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കാൻ
താല്പര്യമില്ല. Because it all perish.
കാരണം ഇതെല്ലാം നശിച്ചു
പോകും. Jesus said, I will build a church.
യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ സഭയെ പണിയും.
I say, Lord, that's the only thing I want to build also.
കർത്താവേ, ഞാനും അത് മാത്രം ചെയ്യാനായിട്ടാണ്.
You know, when God told Noah,
നോഹയോട് ദൈവം പറഞ്ഞപ്പോൾ എന്താണ്?
Don't waste your time now building other things. This ark is the only thing that will remain after the world is destroyed.
നോഹയോട് പറഞ്ഞു, നീ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന മറ്റു ജോലികൾ ചെയ്യേണ്ട, ഈ പെട്ടകം മാത്രം പണിയുക, പ്രളയത്തിന് ശേഷം ഇത് മാത്രമേ നിലനിൽക്കൂ.
If he really believed that.
നിങ്ങൾ അത് വിശ്വസിക്കുന്നു.
No, if Noah had believed that.
നോഹ അത് വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ.
If he had believed it.
വിശ്വസിച്ചെങ്കിൽ.
He wouldn't go around building more houses in the world.
അവൻ ലോകത്തിൽ പോയി കൂടുതൽ വീടുകൾ പണിയില്ലായിരുന്നു.
He would have concentrated on the ark.
അവൻ ആ പെട്ടകത്തിന്റെ പണിയിൽ വ്യാപൃതനായിരുന്നു.
And all his other work would be secondary.
ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവന് രണ്ടാമത്തെ നില വിലയുള്ളായിരുന്നു.
He wanted to build his house for his family, that's fine, there's nothing wrong in it, but it would be secondary.
അവന്റെ ഭവനത്തിൽ താമസിക്കാൻ വീടുകൾ വീട്ടുകാർക്ക് താമസിക്കാൻ ഒരു വീട് പണിയുന്നത് തെറ്റില്ല, പക്ഷെ അത് രണ്ടാമത്തെ പ്രയോറിറ്റി.
Building the church would be prime, building the ark would be primary because he knows this is the only thing that's going to remain.
കാരണം പെട്ടകം പണിയുന്നതായിരിക്കും അവന്റെ പ്രാഥമിക ദൌത്യം, കാരണം അതേ പ്രളയത്തിന് ശേഷം നിലനിൽക്കുകയുള്ളൂ.
And when I saw this truth,
ഞാൻ ഈ സത്യം കണ്ടപ്പോൾ,
I said, Lord, this is how it's going to be in my life.
ഇപ്രകാരം തന്നെയായിരിക്കും എന്റെ ജീവിതം.
I see there's only one thing that's going to remain when the world is destroyed. That's the church of Jesus Christ.
ഈ ലോകം നശിപ്പിക്കപ്പെടുമ്പോൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സഭ മാത്രമാണെന്ന് ഞാൻ കാണുന്നു.
That's what I'm going to build.
അതാണ് ഞാൻ പണിയാൻ പോകുന്നത്.
If I have time and money, I may build a house for my family, but that's secondary.
എനിക്ക് സമയവും പണവും ഉണ്ടെങ്കിൽ എന്റെ വീട് എന്റെ കുടുംബത്തിനായിട്ട് ഞാൻ വീട് പണിയും, പക്ഷെ അത് രണ്ടാമത്തെ കാര്യം.
And we, even when I did have a house, it was completely unimportant for me whether it burnt down or was there or not.
എനിക്ക് വീടുണ്ടെങ്കിൽ തന്നെ അത് എരിഞ്ഞു പോയാലും ഇടിഞ്ഞു പോയാലും എന്നെ അത് ചെല്ലും.
The church is primary.
ദൈവത്തിന്റെ സഭയാണ് എനിക്കൊന്നാമത്.
I don't know whether you've seen it like that.
നിങ്ങൾ അതിഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
Because once you see it, it will change the direction of your life.
നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ തന്നെ മാറ്റും.
Once Simon Peter saw it.
സിമോൻ പത്രോസ് ഒരിക്കൽ അത് കണ്ടപ്പോൾ,
he lived for that completely. He gave up his fishing and said, this is what I want to do.
അവൻ തന്റെ തൊഴിലായ മത്സ്യബന്ധനം ഉപേക്ഷിച്ച് ആ പണിക്കായിട്ട് ഇറങ്ങി.
Because he knew this is the only thing that will remain.
കാരണം അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്ന് അവൻ അറിയാം.
So is your Christianity something just going to church and attending some meetings?
നിങ്ങളുടെ ക്രിസ്ത്യത്വം വെറുതെ യോഗത്തിന് കടന്നുപോവുക, ചില കാര്യങ്ങളൊക്കെ പറയുക മാത്രമാണോ?
Or you say, Lord, I want to be an active participant in building an eternal church.
കർത്താവേ, നിന്റെ നിത്യതയിൽ നിലനിൽക്കുന്ന നിന്റെ സഭയുടെ പണിയിൽ ഞാൻ സ്ഥിരോത്സാഹിയായി പോകുമെന്നാണോ പറയുന്നത്?
Now if you want to do that,
നിങ്ങൾ അത് ചെയ്യാൻ പോകുന്ന,
then the Lord has something more to tell you.
അങ്ങനെയുള്ളവരോട് പറയാനായിട്ട് ദൈവത്തിനൊരു സന്ദേശമുണ്ട്.
See what it says in Matthew 16.
മത്തായിയുടെ സുവിശേഷം 16
വായിച്ചല്ലോ. Saw here in verse 18, on this rock I will build my church.
ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
And the powers of hell will not be able to destroy it.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല.
Then we read these words.
അതിനുശേഷം നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുന്നു.
Verse 21.
21-ാമത്തെ
വാക്യം. From that time Jesus began to show his disciples something.
അന്ന് മുതൽ തന്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്.
From when?
എന്ന് മുതൽ?
What does it mean from that time?
അന്ന് മുതൽ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്?
When he first told them about the church, then he told them about something else also from that time.
സഭയെക്കുറിച്ച് അവൻ പറഞ്ഞതിന് ശേഷം എന്താണ് അന്ന് മുതലാണ് അവൻ വേറെ കാര്യങ്ങൾ പറഞ്ഞത്?
He told them about the cross on which he was going to die.
അവൻ മരിക്കാൻ പോകുന്ന ക്രൂശീകരണത്തെ കുറിച്ചാണ് അവനോട് സംസാരിക്കുന്നത്.
And Peter said, no. I'm not going to let that happen to you, verse 22.
പത്രോസ് 22-ാമത്തെ വാക്യത്തിൽ അവനെ വേറിട്ട് കൊണ്ടുപോയി പറഞ്ഞു, കർത്താവേ അത് നിനക്ക് ഭവിക്കരുത്, ഞാൻ അനുവദിക്കില്ല.
His intention was good.
അവന്റെ മനോഭാവം നല്ല.
I don't want you to suffer, Lord.
കർത്താവേ നിന്നെ സഹിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I won't let anybody spit on you and kill you.
നിന്റെ മുഖത്ത് തുപ്പുവാനോ നിന്നെ കൊല്ലുവാനോ ഞാൻ ആരെയും അനുവദിക്കില്ല.
You would have thought that Jesus appreciated such loyalty that he is willing to stand by me and defend me.
എന്റെ കൂടെ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന എത്ര വിധേയത്വമുള്ള ഒരു ശിഷ്യനാണ് പത്രോസ് എന്ന കാര്യം ഓർത്ത് യേശു ക്രിസ്തുവിനെ അഭിനന്ദിക്കുന്നു നീ വിചാരിച്ചു.
He did not appreciate it.
എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല.
He looks at him and says, get behind me, Satan.
അവനെ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോ.
Those are the strongest words he ever used to any human being.
ഏതെങ്കിലും ഒരു മനുഷ്യവ്യക്തിയോട് ഏറ്റവും ശക്തമായിട്ട് അവൻ ഉപയോഗിച്ച വാക്കാണ് സാത്താനെ എന്നെ വിട്ടുപോകുന്നുള്ളത്.
Imagine if Jesus turned around to you and said, get behind me, Satan.
ചിന്തിക്കുക, യേശു ക്രിസ്തു തിരിഞ്ഞ് നിന്റെ മുഖത്ത് നോക്കി പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോ.
ഇറ്റ്സ് എ വെരി സ്ട്രോങ് വേർഡ്.
വളരെ ശക്തമായ വാക്ക്.
വൈ ഡിഡ് ഹി കോൾ പീറ്റർ സേതൻ?
എന്തുകൊണ്ടാണ് പത്രോസിനെ അവൻ സാത്താനെ എന്ന് വിളിച്ചത്?
ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്.
അത് മനസ്സിലാക്കേണ്ടത് വലിയ ആവശ്യമുള്ള കാര്യമാണ്.
പീറ്റർ വാസ് ടെല്ലിംഗ് ഹിം നോട്ട് ടു ഗോ ടു ദ ക്രോസ്.
പത്രോസ് അവനോട് പറഞ്ഞത്, അരുത്, നിനക്ക് ക്രൂശിലേക്ക് പോകരുത്, നിനക്ക് സംഭവിക്കരുത്.
That applies to us because Jesus said we also have to take up a cross to follow him.
നമ്മുടെ ജീവിതത്തിലും അത് സത്യമായ ഒരു കാര്യമാണ്. അവൻ ക്രിസ്തു നമ്മളോട് പറഞ്ഞു, നമ്മുടെ ക്രൂശ് ദൈനംദിനം എടുക്കണം.
And you know what the cross is?
ക്രൂശ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
Cross means dying to myself.
ക്രൂശ് എന്നാൽ എന്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്ന കാര്യമാണ്.
That is the cross.
അതാണ് ക്രൂശ്.
So take your cross up every day and follow me.
എല്ലാ ദിവസവും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞത്.
So I'll come to that. Get behind me, Satan, because you are a stumbling block to me.
സാത്താൻ എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാകുന്നു.
If you avoid the way of the cross, you are a stumbling block to Jesus Christ.
ക്രൂശിന്റെ മാർഗം ഒഴിവാക്കുന്നവനാണ് നീ എങ്കിൽ നീ യേശുക്രിസ്തുവിന് ഇടർച്ച വരുത്തുന്നവനാണ്.
I don't know whether you know that.
നിങ്ങൾക്കത് അറിയാമോ എനിക്കറിയില്ല.
If I don't take up the cross every day and I call myself a Christian,
എല്ലാ ദിവസവും ഞാൻ ക്രോശ് എടുക്കാതെ എന്നെ തന്നെ ക്രിസ്ത്യാനി എന്ന് ഞാൻ വിളിക്കുന്നവനാണ്.
സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു ജീസസ് ക്രൈസ്റ്റ്.
യേശു ക്രിസ്തുവിന് ഞാൻ ഇടർച്ച വരുത്തുന്ന വ്യക്തിയാണ്.
ആൻഡ് ഐ എം സെറ്റിംഗ് മൈ മൈൻഡ് വേഴ്സ് 23 on my interests and not God's interests. You know, most Christians, if you're honest with yourself, you may discover that your mind is mostly set on your interests, not God's
interests.
You ask yourself,
now
you've got to be very honest. Where is your mind set? I don't mean where it is thinking now and then.
Where is it set?
Is it on God's interest? Or your
interest?
You know the answer. Even your husband or wife may not know the answer, but you know it. See, we have to think about many earthly things if we want to live on this earth. Even Jesus had to think about sleeping and eating and drinking. Jesus had four younger brothers. At least two sisters. And a widowed mother at home. So how many people is that? Including himself. Eight people in that home. How many of you have to support a family of eight people in your house? Jesus had to support a family of eight people.
And
then he worked as carpenter. He earned his living. But his mind was not set on making money as a carpenter. That he had to do to support his family. But his mind was always on his father's interest. Even when he was 12 years old, he told his Joseph and Mary, don't you know that mine was be about my father's business? What does it mean to follow him? We can earn our living just like Jesus earned his living as a carpenter.
And
whatever job you do, you can earn your living because you've got to support your family. He supported his family.
And
he did all the things necessary.
He'd
go to the village well and draw water and bring it every day for his mother.
He'd
go to the store and buy vegetables or meat and all for his family. And he would make stools and benches and all and earn money to buy those things. So there's nothing wrong, and he has shown us that there's nothing wrong in doing hard work and supporting your family. But in all that, where is your mind set? Where do you think Jesus' mind was set? His mind was not set on how much money can I make as a carpenter and become a rich carpenter. Your mind may be set on that, but Jesus' mind was not set on that.
See,
a lot of Christians, they say they want to follow Jesus. They are not following Jesus at all. They don't have the slightest interest to follow Jesus in the way they think. They are not at all careful to speak like Jesus with their words. And they are not careful to use their money the way Jesus wanted them to use. They just simply go to church and say, I want to be like Jesus.
It's
all a deception. You're only fooling yourself. Because you're not even making you're not passionately desiring to do these things the way Jesus did. Because you think only if I seek my own interest, I can take care of my family. But if you say you're a Christian, now please listen to this. I want to say it very gently but faithfully.
എന്നെ വളരെ സൗമ്യതയോടെ എന്നാൽ വളരെ വിശ്വസ്തയോടെ നിങ്ങളോട് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക.
Let me explain what it means to have our mind set on God's interests or man's interests.
നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ താൽപര്യത്തിലോ മനുഷ്യന്റെ താൽപര്യത്തിലോ ഉറപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ.
This is the best way I try to explain it.
ഇതിനെ ഇത്തരത്തിലുള്ള ഉദാഹരണത്തോടെ ഞാൻ വിശദീകരിക്കാം.
If I have a rubber band,
എനിക്ക് ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെന്ന്
can be stretched.
വലിച്ചു നീട്ടാവുന്ന റബ്ബർ ബാൻഡ്.
And this is heavenly things and this is earthly things down here.
ഇത് സ്വർഗീയമായ കാര്യങ്ങൾ, താഴെയുള്ളത് ഭൗമികമായ കാര്യങ്ങൾ.
If I tie up this rubber band here,
ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇവിടെ കെട്ടിവെക്കുന്നു ചിന്തിക്കാം.
And I have to stretch it to do my earthly work. In Jesus' case, as a carpenter, in your case, maybe a factory or office or something.
Eight hours
doing that job. Then I have to stretch it to earthly things, to take care of my family, food, clothing, educating children and all that.
എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭവനത്തിന്റെ ആഹാര പദാർത്ഥങ്ങളെ, വസ്ത്രം, ഇതിനുവേണ്ടി ആ വീണ്ടും ഞാൻ താഴേക്ക് വരുന്നു.
It's all okay.
അതെല്ലാം സാധാരണമായ കാര്യം.
Jesus also went to school and his brothers went to school for an education.
യേശു ക്രിസ്തു സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുണ്ട്, അവന്റെ സഹോദരങ്ങളും സ്കൂളിൽ പഠിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്.
Stretched for all so many earthly things.
ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് താഴേക്ക് വലിച്ചുകൊണ്ട് വരുന്നു.
I have to sleep also 6-7 hours a day at least.
അതുപോലെ തന്നെ എനിക്ക് 6-7 മണിക്കൂർ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്, അപ്പോഴും അത് താഴേക്ക് വരുന്നു.
So many hours have gone in all these things.
ഈ കാര്യങ്ങൾക്കിടയിൽ ധാരാളം മണിക്കൂറുകളുടെ ദിവസത്തിൽ പോയി.
Perfectly right, because we can't live without doing all these things.
കാരണം അതിൽ തെറ്റില്ല, ഈ കാര്യങ്ങളില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ
കഴിയില്ല. I have to eat and drink and sleep.
എനിക്ക് കഴിക്കണം, കുടിക്കണം, ഉറങ്ങണം.
I have to shower, I have to work 8 hours a day.
എനിക്ക് കുളിക്കണം, 8 മണിക്കൂർ ജോലി ചെയ്യണം.
I have to spend our some time traveling to places.
എനിക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് യാത്ര ചെയ്യണം.
Okay, after all that is done.
ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം
maybe 20 hours of my day is gone.
എന്റെ ജീവിതത്തിലെ ദിവസത്തിലെ 20 മണിക്കൂറും പോയി കാണും.
Or even 21 hours.
ചിലപ്പോൾ 21 മണിക്കൂറും പോയി.
I still have about 3 hours.
എന്നാലും എനിക്ക് 3 മണിക്കൂറുണ്ട്.
After sleeping and working and eating and drinking and everything.
ഉറങ്ങി കഴിഞ്ഞിട്ട്, ജോലി ചെയ്തിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, കുടിച്ചിട്ട്, യാത്ര ചെയ്തിട്ട്, കാര്യങ്ങൾ ചെയ്തിട്ട്,
all my earthly things with the rubber band is over.
എന്റെ ആ റബ്ബർ ബാൻഡിന്റെ ഭൂമിയിലെ എല്ലാ പരിപാടികളും ചെയ്തതിന് ശേഷം
and is released.
ഞാൻ അതിനെ
from earthly things.
ഭൂമിയിൽ നിന്ന് അതിനെ വിട്ടു.
Springs back to heavenly.
അത് സ്പ്രിംഗ് പോലെ ആ സ്വർഗീയ കാര്യത്തിലേക്ക് മടങ്ങി.
My mind is now thinking of God.
എന്റെ മനസ്സ് ചിന്തിക്കുന്നത് ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ മാത്രമാണ്.
And what he wants me to do.
ഞാൻ എന്ത് ചെയ്യണം?
How he wants me to live.
നമ്മൾ എങ്ങനെ ജീവിക്കണം?
That's how Jesus lived.
അപ്രകാരമാണ് യേശുക്രിസ്തു ജീവിച്ചത്.
Now with most Christians.
ഭൂരിഭാഗം ക്രിസ്ത്യാനികളുടെ
not like that.
അത് അപ്രകാരമല്ല.
The rubber band is tied here on the earth.
അവരുടെ റബ്ബർ ബാൻഡ് ഈ ഭൂമിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്.
And it's stretched for maybe 2 hours on once a week to go to meetings and things like that.
So ഇപ്പോൾ ആഴ്ചയിൽ 2 മണിക്കൂർ മീറ്റിംഗിന് പോകാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് വലിച്ചു മേലോട്ട് കൊണ്ടുവരും.
Then maybe stretch for 15 minutes to read the Bible.
ചിലപ്പോൾ തിരുവചനം വായിക്കാനായിട്ട് 15 മിനിറ്റ് മേലോട്ട് വലിച്ചു കൊണ്ടുവരും.
Then my conscience is clear because I've done the minimum necessary for
എന്റെ മനസാക്ഷിയെ ഞാനൊന്ന് ഈസി ചെയ്യാനായിട്ട് അത് ചെയ്തല്ലോ നോക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം.
I'm a good Christian.
ഞാൻ നല്ല ക്രിസ്ത്യാനിയാണ്.
I read the Bible.
And
I pray 5 minutes every day.
5 minutes എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു.
And I go to church at least once a week.
ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരിക്കലും ഞാൻ പള്ളിയിൽ പോകും.
And then when the rubber band is released from that, back to how can I make more money and how can I enjoy myself and which television program can I watch now?
ആ റബ്ബർ ബാൻഡ് വിട്ടു കഴിയുമ്പോൾ ഭൂമിയിൽ എനിക്ക് എന്നെ ഉല്ലാസപരമായിട്ട് ജീവിക്കാം, എങ്ങനെ പടമുണ്ടാക്കാം, ഏത് ടിവി പ്രോഗ്രാം എനിക്ക് കാണാം എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് താല്പര്യം.
This is a man whose mind is set on earthly things.
ഇതാണ് മനുഷ്യൻ ഭൂമിയിൽ ഹൃദയം
occasionally stretched to heavenly things to ease my conscience because I say I'm a Christian.
അവന്റെ മനസാക്ഷിയെ ആശ്വസിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നു.
These are 2 types of Christians.
ഇതാണ് രണ്ട് തരം ക്രിസ്ത്യാനികൾ.
And you alone know which type you are.
ഏത് ഭാഗത്തിലാണ് നീ എന്ന് നിനക്ക് മാത്രമേ അറിയൂ.
You set your mind on your own interests, Jesus said.
യേശു ക്രിസ്തു പറഞ്ഞു, നിന്റേത്, മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്,
not God's interests.
ദൈവത്തിന്റേതല്ല.
To set your mind on God's interest doesn't mean 24 hours I'm occupied with God.
24 മണിക്കൂർ ഞാൻ ദൈവത്തിന്റെ ആ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക എന്നുള്ളതല്ല, നിന്റെ മനസ്സ് അത് ദൈവത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത്.
Even Jesus didn't do that when he was a carpenter.
അവനൊരു കാർപ്പന്ററായിട്ട് ആശാരിയായിരുന്നപ്പോൾ യേശുക്രിസ്തു പോലും അത് ചെയ്തില്ല.
I think when Jesus was a carpenter and helping in his home and helping his mother and doing things, maybe 20 hours out of 24 was occupied with earthly things.
യേശു ക്രിസ്തു ഒരു ആശാരിയായിട്ടും അല്ലാത്തപ്പോൾ അവന്റെ ഭവനത്തിൽ അമ്മാവനെ സഹായിച്ചുകൊണ്ടിരുന്ന ആ കാലത്തെ ഒരു 24 മണിക്കൂറും അവന്റെ 20 മണിക്കൂറും അവൻ ആ ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യുക.
Like all of us.
നമ്മളെ പോലെ
എല്ലാവരും. But then, when it was all over, his mind was back with the Father.
എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ അവന്റെ ഹൃദയം പിതാവിന്റെ കയ്യിലായി.
Because the rubber band was set there.
കാരണം അവന്റെ റബ്ബർ ബാൻഡ് ഫിക്സ്
ചെയ്തിരുന്നു. The mind was set there and stretched to whatever was necessary on the earth.
അവന്റെ മനസ്സ് ഉറപ്പിച്ചിരുന്നത് പിതാവിലായിരുന്നു, സ്വർഗീയമായതിലായിരുന്നു.
That is how we are to live.
നമ്മൾ അവിധത്തിലാണോ?
Then we are different from the people in the world.
അപ്പോൾ നമ്മൾ ലോകത്തിലുള്ള മറ്റു വ്യക്തികളിൽ ഭിന്നരാണ്.
We are just like the people in the world.
അല്ലെങ്കിൽ മറ്റു ലോകമനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ.
With a Christian whitewash.
ക്രിസ്ത്യാനി എന്നുള്ള ഒരു വെള്ളപൂശി നടക്കുന്നവർ.
Painted wall a certain color.
നിങ്ങളുടെ ആ ഭിത്തി ഒരു പ്രത്യേക നിറത്തിൽ
അടിച്ചിരിക്കുന്നു.
ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നമ്മളെ തന്നെ നമ്മൾ
ഇൻവേർഡ്ലി ജസ്റ്റ് ലൈക് എവരിബഡി എൽസ്.
എന്നാൽ ഉള്ളിൽ മറ്റു ലോക മനുഷ്യനെ പോലെ തന്നെ.
ആൻഡ് ഇസ് ദാറ്റ് സീരിയസ്?
അത് വളരെ ഗൌരവപൂർവമായ കാര്യമാണോ?
യു നോ വാട്ട് ജീസസ് സെയ്സ് ടു സച്ച് പീപ്പിൾ?
അങ്ങനെയുള്ളവരോട് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്?
ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ.
സാത്താനെ എന്നെ വിട്ടു പോ.
യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ.
നീ എനിക്ക് ഇടർച്ചയാണ്.
ഐ ഡോണ്ട് നോ വെദർ യു ബിലീവ് ഇറ്റ്.
എനിക്കറിയില്ല നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്.
ഐ വാണ്ട് ടു എൻകറേജ് യു വെൻ യു ഗോ ഹോം.
നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
യു യുവർ സെൽഫ് റീഡ് മാത്യു 16:23 ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ആൻഡ് സീ വാട്ട് ഗോഡ് സ്പീക്സ് ടു യു.
നിങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധയോടെ വായിക്കുക മത്തായിയുടെ സുവിശേഷം 14:23. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ.
യു നോ സംടൈംസ് വെൻ ഐ എക്സ്പ്ലെയിൻ എ വേഴ്സ് വെരി ക്ലിയർലി ടു പീപ്പിൾ ദേ തിങ്ക് ദിസ് ഈസ് എ സ്ട്രേഞ്ച് ഡോക്ട്രിൻ.
ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു വാക്യം മറ്റുള്ളവരോട് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഇവർ പറയും ഇത് തികച്ചും വിഭിന്നമായ ഒരു ഉപദേശരൂപമാണല്ലോ.
ഐ ഹാവ് നെവർ ഹേർഡ് ദിസ് ബിഫോർ.
ഞാൻ ഇങ്ങനെ ഒരു ഉപദേശം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ.
Have you ever heard any preacher tell you that if your mind is set on God's interest, Jesus will say to you, get behind me, Satan?
ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ദൈവത്തിന്റെ ആ ഹൃദയത്തിൽ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സാത്താനെ നീ എന്നെ വിട്ടുപോകുന്നു നിന്നോട് പറയുമെന്ന്?
I'm sure you never heard in your life a preacher tell you that.
എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു സന്ദേശം കേട്ടിട്ടില്ല.
Because either the preacher doesn't know the Bible or he doesn't tell you the truth.
ഒന്നുകിൽ ഈ പ്രസംഗിക്ക് വചനം അറിയില്ല അല്ലെ അവൻ നിങ്ങളോട് സത്യം പറയുന്നില്ല.
യു ടെൽ മീ ആഫ്റ്റർ റീഡിംഗ് വേഴ്സ് 23 am I preaching a strange doctrine?
ഈ മത്തായിയുടെ 16:23 നിങ്ങൾ വായിച്ചിട്ട് എന്നോട് പറയുക ഇത് ഒരു വിഭിന്നമായ ഒരു ഉപദേശമാണോ?
ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ.
സാത്താനെ എന്നെ വിട്ടുപോ.
യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ.
നീ എനിക്ക് ഇടർച്ചയാകുന്നു.
വൈ?
എന്തുകൊണ്ട്?
ബിക്കോസ്
എന്തെന്നാൽ
you are setting your mind on man's interest and not God's interest.
നീ ദൈവത്തിന്റെ അല്ല മനുഷ്യരുടെ അത്ര കരുതുന്നത്.
How much simpler can it be than that?
ഇതിനേക്കാൾ ലളിതമായിട്ട് ഇത് എങ്ങനെയായി തീരാൻ എഴുതാനായിട്ട് പറ്റും?
That is why we need to take up the cross.
അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ക്രൂശ് വഹിക്കേണ്ടത്.
When I take up the cross,
ഞാൻ ക്രൂശ് വഹിക്കുമ്പോൾ,
I die to my own interest.
ഞാൻ എന്റെ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് ഞാൻ മരിക്കും.
ഐ എം റേസ്ഡ് അപ്പ് ഫ്രം ദ ഡെഡ്.
ഞാൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ,
ആൻഡ് ലൈക്ക് ജീസസ് മൈ മൈൻഡ് ഇസ് സെറ്റ് ഓൺ ഗോഡ്സ് ഇൻട്രസ്റ്റ്.
യേശുക്രിസ്തുവിനെ പോലെ എന്റെ മനസ്സ് ദൈവത്തിന്റെ ഉറച്ചിരിക്കുന്നു.
ദാറ്റ്സ് വൈ ഇൻ ദ വെരി നെക്സ്റ്റ് വേഴ്സ്
അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ
വെരി ഇമ്പോർട്ടന്റ് ടു സീ
ശ്രദ്ധയോടെ കേൾക്കണേ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ
Then Jesus said to his disciples,
യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
If you want to come after me, you have to deny yourself and take up your cross and follow me.
ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കും.
He's talking about dying to your own interest.
നിന്റെ സ്വന്തം താൽപര്യത്തിന് മരിക്കുന്നതിനെ കുറിച്ചാണ് അവനോട് പറയുന്നത്.
Being raised from the dead and living for God's interest.
ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ താല്പര്യത്തിന് ജീവിക്കുന്നവൻ.
But he said,
അവൻ പറയുന്നു,
If you still want to preserve your own interest,
നിന്റെ സ്വന്തം താല്പര്യം നീ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു.
Whoever wishes to save his life, that is his own interest, he'll lose it one day. Verse 25.
ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ആരെങ്കിലും അതിനെ രക്ഷിപ്പാൻ ശ്രമിച്ചാൽ അതിനെ കളയും.
You know, you try to save your life means you try to seek after your own interest.
നിന്റെ ജീവനെ നീ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ അർത്ഥം നീ നിന്റെ സ്വന്തം താല്പര്യത്തിന്.
You will lose you will lose the life God wants you to have.
ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ജീവിതം നിനക്ക് നഷ്ടമാകും.
If you are willing to lose your life on this earth,
എന്നാൽ ഈ ഭൂമിയിലെ നിന്റെ സ്വന്തം താൽപര്യമെന്ന ജീവൻ നീ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ
you will find it.
നീ ദൈവജീവൻ കണ്ടെത്തും.
That doesn't mean you have to give up your job.
അത് നിന്റെ ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല.
Jesus never gave up his job to the age of 30.
ആയി 30 വയസ്സ് വരെ യേശുക്രിസ്തു തന്റെ ആ ജോലി ഉപേക്ഷിച്ചില്ല.
Never preached a sermon.
അവർ ഒരു
Never healed a sick person.
ഒരു ആ സന്ദേശം പ്രസംഗിച്ചില്ല, ഒരു രോഗിയെ സൗഖ്യമാക്കിയില്ല.
He did an earthly job right up to the age of 30.
30 വയസ്സ് വരെ അവൻ ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിച്ചവനാണ്.
And you know what the father said?
എന്നിട്ട് പിതാവ് അവനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അറിയോ?
I am well pleased with him.
ഇവന് എന്റെ പ്രിയപുത്രൻ ഞാൻ ഇവൻ പ്രസാദിച്ചു.
The father didn't say that after he did miracles and preached and all that.
അവൻ ആ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴോ പ്രസംഗം ചെയ്ത ശേഷമോ അല്ല ഇത് പറയുന്നത്.
The father said that before Jesus preached one sermon and before Jesus healed one sick person.
ജീവിതത്തിലെ ഒരു സന്ദേശം പ്രസംഗിക്കുന്നതിന് മുമ്പേ ഒരു വ്യക്തിയെ പോലും സൗഖ്യമാക്കുന്നതിന് മുമ്പാണ് പിതാവിൽ നിന്നും അവന് ആ സന്ദേശം
ലഭിക്കുന്നത്. What was the father pleased with?
എന്തിനാണ് പിതാവ് അവനിൽ സന്തുഷ്ടനായത്?
20 hours a day he was occupied with earthly things.
20 മണിക്കൂർ കാലം സമയം അവൻ ലോകത്തിലെ കാര്യങ്ങൾ അവൻ 20 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
You know, feeding and taking care of his family and carpentry and all the things needed in a home.
അവൻ ജീവിച്ചിരുന്ന ആ ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യുക, ആഹാരം കഴിക്കുക, ജോലി ചെയ്യുക, മറ്റെല്ലാ കാര്യത്തിനും.
But his mind was set on the things above.
എന്നാൽ അവന്റെ ഹൃദയം ഉറപ്പിച്ചിരുന്നത് ദൈവത്തിലായിരുന്നു.
And he did all these things from a heavenly perspective.
കാര്യം ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സ്വർഗീയമായ ഒരു വീക്ഷണത്തിലായിരുന്നു.
He spoke.
അവൻ സംസാരിച്ചു.
With a heavenly words in his home.
അവന്റെ ഭവനത്തിൽ അവൻ സംസാരിച്ചിരുന്നത് സ്വർഗീയമായ ഭാഷയിലായിരുന്നു.
His thoughts were heavenly.
അവന്റെ ചിന്തകൾ സ്വർഗീയമായിരുന്നു.
But he was occupied with all the earthly things.
എന്നാൽ അവൻ ഭൂമിയിൽ നടന്നു ഈ കാര്യങ്ങൾ ചെയ്യുകയുമായിരുന്നു.
The father said, "This is my son. I'm really pleased with him."
പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
When he was baptized.
അവൻ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ.
No, this really opened my eyes many years ago.
വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം എന്റെ കണ്ണുകളെ തുറന്നു.
That to please the father, I don't have to preach sermons.
പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് എനിക്ക് സന്ദേശങ്ങൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല.
I don't have to heal one sick person.
ഞാൻ ഒരു വ്യക്തിയെ പോലും സൗഖ്യമാക്കേണ്ട ആവശ്യമില്ല.
I don't have to cast out one demon.
ഞാൻ ഒരു ഭൂതത്തെ പുറത്താക്കേണ്ട ആവശ്യമില്ല.
I can please the father even if I spend 60 years just doing an earthly job.
ഞാൻ 60 വർഷക്കാലം ഭൂമിയിലെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ പിതാവിനെ
സന്തോഷിപ്പിക്കാം,
എന്റെ കുടുംബത്തെ
സംരക്ഷിക്കുകയും
എന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യുകയും.
Never preaching a sermon.
ഒരു സന്ദേശം പോലും പ്രസംഗിക്കാം.
Because I don't have a gift.
കാരണം എനിക്ക് അതിനൊരു കൃപയില്ലെങ്കിൽ.
But with my mind set on the things above,
എന്നാൽ എന്റെ മനസ്സ് സ്വർഗീയമായതിൽ കേന്ദ്രീകരിച്ച്,
while I'm doing these earthly things,
ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും,
at the end of my life,
എന്റെ ജീവിതത്തിന്റെ അവസാനം,
the father will say,
പിതാവ് പറയും,
I am well pleased with you.
ഞാൻ എന്റെ പുത്രൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു.
You see what a liberating word this is?
ഇത് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വാക്യമല്ലേ?
You think it's only if you go out giving tracts and preaching here and there that God's going to be happy with you?
നിങ്ങൾ പോയി ട്രാക്സ് കൊടുക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ആണ് പിതാവ് നിങ്ങൾ സന്തോഷിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
Jesus has shown us the Father is pleased even if you never do those things.
നീ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പോലും പിതാവിന്റെ സ്വർഗീയമായ നിങ്ങളുടെ ഹൃദയം വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് നിന്നെ സന്തോഷിക്കും.
He won't be happy with you if you speak like the devil as the accuser of the brethren.
സഹോദരന്മാരെ കുറ്റം പറയുന്ന സാത്താനെ പോലെ നീ ഇങ്ങനെ സംസാരിക്കുന്നവരാണെങ്കിൽ അവൻ നിന്നെ സന്തുഷ്ടനാകും.
He won't be pleased with you if you are watching internet pornography.
അതുപോലെ തന്നെ ആ ഇന്റർനെറ്റിലെ ലൈംഗിക സൈറ്റുകൾ പോകുന്ന നീ അത് കാണുന്നവനാണെങ്കിൽ നിന്നെ അവൻ
സന്തോഷിക്കും. He won't be pleased with you if you are lusting after women.
അതുപോലെ സ്ത്രീകളെ നോക്കി നീ മോഹിക്കുന്നവനാണെങ്കിലും അവൻ നിന്നിൽ പ്രസാദിക്കും.
And he won't be pleased with you if your main aim in life is to make more and more money.
അതുപോലെ തന്നെ ധാരാളം പണം ഉണ്ടാക്കുകയാണ് നിന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെങ്കിലും അവനിൽ പ്രസാദിക്കില്ല.
If you are happy that you are making so much money and you are not overcoming sin in your life,
നിങ്ങൾ പണം ഉണ്ടാക്കുമ്പോൾ സന്തുഷ്ടനാകുകയും പാപത്തിനാൽ തോൽപ്പിക്കപ്പെടുമ്പോൾ സന്തുഷ്ടനാകാതിരിക്കുകയും ചെയ്യുമ്പോൾ,
I'll tell you honestly,
ഞാൻ സത്യസന്ധയോട് പറയട്ടെ,
I wonder whether you are born again.
നീ വീണ്ടും ജനനം പ്രാപിച്ചവനാണോ എന്ന് എനിക്ക് സംശയം.
I'll honestly tell you that.
ഞാൻ സത്യസന്ധയോട് പറയട്ടെ.
If you are happy that you got a promotion and got more money,
നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ലഭിച്ചിട്ട് ധാരാളം പണം ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ,
but you are not overcoming sins of the thought and sins of the speech, I would question whether you are really born again.
നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പാപം ചെയ്യുമ്പോൾ, നീ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
Certainly not filled with the Holy Spirit.
അപ്പോൾ നീ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ളവനുമായിരിക്കില്ല.
How can it be? The man filled with the Spirit, his mind will be set on the things above.
ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങളും അവന്റെ മനസ്സും പിതാവിലായിരിക്കും.
സ്വർഗീയമായതിൽ will become purer.
അവന്റെ ചിന്തകൾ നിർമ്മലമായിക്കൊണ്ടേയിരിക്കും.
Speech will be heavenly.
അവന്റെ സംസാരം സ്വർഗീയമായ രീതിയിൽ.
He'll be a blessing wherever he goes, not a curse.
അവൻ എവിടെ പോയാലും ഒരു അനുഗ്രഹമായിരിക്കും, ഒരു ശാപമായിരിക്കില്ല.
Why is it so many Christians don't see this?
എന്തുകൊണ്ടാണ് പല ക്രിസ്ത്യാനികളും ഇത് കണ്ടെത്താത്തത്?
The Bible says the God of this world has blinded their eyes.
തിരുവചനം പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു.
He tells them, oh, you're all right.
അവൻ പറയും, ഇല്ല മോനെ, നിനക്ക് കുഴപ്പമില്ല.
You remember 25 years ago you said, Lord Jesus, come into my heart.
നീ പറഞ്ഞില്ലേ 25 വർഷം മുമ്പ് യേശു ക്രിസ്തുവെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു,
you're okay,
രക്ഷകനാണ്, നിനക്ക് കുഴപ്പമില്ല.
Dear brother, sister,
പ്രിയ സഹോദരി സഹോദര,
wake up,
ഉണരുക.
Before you stand before the Lord one day and discover you're not even saved.
ഒരു നാൾ നീ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നീ രക്ഷപ്രാപിച്ചിട്ട് പോലുമില്ല, രക്ഷിക്കപ്പെട്ടു പോയിട്ട് പോലുമില്ല എന്നറിയുമ്പോൾ,
He's not going to ask you, did you say, Lord Jesus, come into my heart?
അവൻ നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല, നീ എപ്പോഴാണ് പറഞ്ഞത്, എന്താണ് യേശു ക്രിസ്തുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നീ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ?
Did you repent of your sin?
നിന്റെ പാപത്തിലേ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ?
Did you repent about the way you think and speak and നീ do things?
കാര്യങ്ങൾ ചെയ്യുന്നതിലെ, നീ സംസാരിക്കുന്നതിലെ, ചിന്തിക്കുന്നതിലെ നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ?
If not,
അല്ലെങ്കിൽ,
then He's not going to be pleased with you in the final day.
അന്ത്യനാളിൽ ന്യായവിധി നാളിൽ അവൻ നിന്നിൽ പ്രസാദിക്കും.
So here he speaks about taking up the cross.
ഇവിടെ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു.
Not trying to save my life.
എന്റെ സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടിയല്ല.
What does it mean in verse 25 to save my life?
എന്റെ ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്?
What does my life consist of?
എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ?
It's referring to my soul life, not my physical life.
എന്റെ ജഡപ്രകാരമുള്ള ജീവിതമല്ല, എന്റെ ദേഹീതരമുള്ള ജീവിതം.
I have an injury, I should get treatment for that. It's not trying to save my life. That's not what it's talking about.
എനിക്കൊരു മുറിവുണ്ടായാൽ എന്റെ അത് കുത്തിക്കെട്ടേണ്ട ആവശ്യമുണ്ട്, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
It's my physical life.
അത് എന്റെ ജഡത്തിലുള്ള പ്രശ്നങ്ങളാണ്.
Here it's talking about, in the margin of my Bible says, my soul life.
എന്റെ ദേഹീതരത്തിലുള്ള ജീവിതം.
My soul.
എന്റെ ദേഹി.
That means my reputation.
അത് എന്റെ മാനം.
I want people to respect me.
ഓ, ആൾക്കാർ എന്നെ ബഹുമാനിക്കണം.
You want people to respect you?
നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
You can never be a disciple of Jesus Christ. I can give it to you in writing.
ഞാൻ എഴുതി തരാം, നീ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുക.
Because he lived on the earth without desiring any respect from anybody.
കാരണം അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ആരുടെയും ബഹുമാനം ആഗ്രഹിച്ചല്ല ജീവിച്ചത്.
I'm absolutely amazed at the number of Christians who live on this earth expecting other people to respect them.
മറ്റുള്ളവരുടെ ബഹുമാനം കാംക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്.
The devil, before he became the devil, he wanted all the angels to respect him.
അതുപോലെ സാത്താനായി തീരുന്നതിനു മുമ്പ് ആ പ്രധാന ദൂതനും ചിന്തിച്ചിരുന്ന എല്ലാ ദൂതന്മാരും എന്നെ ആ ബഹുമാനിക്കണമെന്നാണ്.
That's how he became the devil.
അങ്ങനെയാണ് അവൻ സാത്താനായി തീർന്നത്.
What about Jesus?
യേശുക്രിസ്തു എങ്ങനെയായിരുന്നു?
He came to earth. They called him Beelzebul. He didn't get offended.
അവൻ ലോകത്തിൽ വന്നപ്പോൾ അവർ അവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചു, അവനെ ഒരു ഇടർച്ചയുമില്ലായിരുന്നു.
He didn't get offended because somebody called him the devil.
അവനെ ആരെങ്കിലും സാത്താനെ എന്ന് വിളിച്ചാലും വിളിച്ചപ്പോഴും അവന് പ്രശ്നമില്ലായിരുന്നു.
He spat on his face. He didn't get offended.
അവരുടെ മുഖത്ത് അവർ തുപ്പിയപ്പോഴും അവൻ ഈ ലോകത്തിൽ ജീവിച്ചു.
Is there a greater insult than somebody spitting on your face?
നിങ്ങളുടെ മുഖത്ത് ആരെങ്കിലും തുപ്പുന്നതിലും ഏറ്റവും അതിലും വലിയ അപമാനം ഏതെങ്കിലും ഉണ്ടോ?
I mean, if you get offended because somebody said one word against you,
നിന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് ആയാൽ എതിരായിട്ട് പറഞ്ഞപ്പോൾ നീ ഇടർച്ചയ്ക്ക് ഹേതുവായി തീർന്നെങ്കിൽ,
you are 1 million miles away from Jesus Christ, who was even allowed people to spit on his face.
തന്റെ മുഖത്ത് തുപ്പിയ യേശുക്രിസ്തുവുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ നീ ദശലക്ഷക്കണക്കിന് മൈൽ ദൂരെയാണ്.
Don't fool yourself that you are a Christian following Jesus.
നീ യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന് വെച്ച് നിന്നെ
കബളിപ്പിക്കണ്ട. Save your life.
നീ നിന്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു.
Save your reputation.
നീ നിന്റെ മാനം രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു.
You want to save your self-respect.
നിന്റെ സ്വന്തം ആ ബഹുമാനത്തെ നീ സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു.
If you try to save your life, you lose it, Jesus said.
നിന്റെ ജീവനെ നീ രക്ഷിപ്പാൻ ആഗ്രഹിച്ചാൽ നിനക്ക് നഷ്ടമാകും.
The way of the cross is to go the way Jesus went.
ക്രൂശിന്റെ മാർഗം യേശുക്രിസ്തു പോയ മാർഗ്ഗത്തിലൂടെ പോവുക എന്നതാണ്.
He never cared for what men thought about him.
മനുഷ്യർ അവനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവരൊരിക്കലും അല്പം പോലും വില കൊടുത്തില്ല.
Cared very much about what his father thought about him.
എന്നാൽ അവനെ കുറിച്ച് തന്റെ പിതാവ് എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യത്തിൽ അവന് വളരെ വളരെ ഉത്കണ്ഠയും താല്പര്യമുണ്ടായി.
Let me say to you,
ഞാൻ നിങ്ങളോട് പറയട്ടെ,
if you care more for what men think about you than what God thinks about you, you are not following Jesus Christ.
മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നീ വിചാരപ്പെടുന്നവനാണെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അധികമായിട്ട്
ചിന്തിക്കുന്നത്.
എന്തുകൊണ്ടാണ് മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നത്? അവർ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നത്
കാരണം
നമുക്ക് അവരുടെ മാനം ആവശ്യമുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് എന്നെ വർഷങ്ങളെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ചങ്ങല
പോലെയായിരുന്നു.
ഭാരതന്ത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് എനിക്ക് വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു. അതിൽ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു.
യു കാൻ ഗെറ്റ് റീഡ് ഓവർ നൈറ്റ്.
ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം
ലഭിക്കുമല്ല.
നീ അതിന്റെ മേൽ പോരാടുന്നെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ജയമുണ്ട്.
ഇഫ് യു ഹാവ്ൻ ഫോട്ട് ഇറ്റ് ടിൽ നൗ യു ബെറ്റർ സ്റ്റാർട്ട് റൈറ്റ് നൗ.
ഈ പോരാട്ടം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങുക.
ഐ ടെൽ യു, യു യങ് പീപ്പിൾ ബെറ്റർ സ്റ്റാർട്ട് റൈറ്റ് നൗ. സോ ബൈ ദി ടൈം യു ആർ 30 യു വിൽ ബി ഫ്രീ.
ചെറുപ്പക്കാരായ യുവാക്കളെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ ഇപ്പോഴേ ആ പോരാട്ടം തുടങ്ങിയാൽ ഒരു 30 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കാം.
Otherwise, I've seen 70-80-year-old Christians still worried about what people say about them.
60-70 വയസ്സുള്ള അപ്പച്ചന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോഴും ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ഓർത്ത് പ്രയാസപ്പെടുന്നവരെ ഞാൻ
കാണുന്നു.
നിങ്ങൾ അടിമത്തത്തിലാണ്.
You got to be free from it.
നിനക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്.
Don't seek to save your life.
നിന്റെ സ്വന്തം ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ
have to break free from this.
ഇതിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു.
Otherwise we'll never be able to be the type of Christian God wants us to be.
നമ്മൾ എങ്ങനെപ്രകാരമുള്ള ക്രിസ്ത്യാനിയായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്രകാരം നമ്മൾ ആയിത്തീരില്ല.
It's the spirit of the devil.
ഇത് സാത്താന്റെ ആത്മാവാണ്.
People and the angels in heaven to admire him.
Ella malakumar ella enne aaradhikano nu aagrahikkunnu.
But when Jesus came to earth,
nare Yesu Christ logathil vannappol,
you know what it says in Isaiah 53?
Yeshayavinte pustakam 53 endanu
namukku vaikkunnu. He was despised and rejected by men.
Avan manushyaral ninnikkappettum apamanikkappettu irunnu nu vaikkunnathu.
Is this the Jesus you are following?
Ingane ulla Yesu Christuvine aanu devame njangal pingamikkendathu.
Are you following this Jesus who was despised and rejected by men?
നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടുമായിരിക്കുന്ന യേശുവിനെയാണോ നീ ഇന്ന് പിൻഗമിക്കുന്നത്?
You get so disturbed if one person rejects or despises.
ഒരു മനുഷ്യൻ നിന്നെ ത്യജിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാകുന്നു?
You are following the devil, not Jesus.
നീ യേശുക്രിസ്തുവിനെയല്ല പിൻഗമിക്കുന്നത്, സാത്താനെയാണ്.
We got to repent of that.
അതിൽ നിന്ന് നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട്.
Why do I speak so strongly?
എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നത്?
Because
എന്തെന്നാൽ
many Christians are bringing dishonor to the name of Christ.
പല ക്രിസ്ത്യാനികളും യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം
by living like that.
ഇവരുടെ സ്വന്തം ജീവിതം കൊണ്ട്.
This is what it means to follow Jesus.
ഇതാണ് യേശുക്രിസ്തുവിനെ പിൻഗമിക്കുക എന്നുള്ള അർത്ഥമാക്കുന്നത്.
Then we can be a part of this church Jesus is building which Satan cannot overcome.
അപ്പോൾ സാത്താൻ ജയിക്കാത്ത ദൈവം പണിയുന്ന അവന്റെ സഭയുടെ അംഗങ്ങളാകാൻ നമുക്ക്.
ജീസസ് ഈസ് ബിൽഡിംഗ് എ ചർച്ച് ടുഡേ അറൗണ്ട് ദ വേൾഡ്.
ലോകത്തെമ്പാടും യേശുക്രിസ്തു തന്റെ സഭയെ പണിയുന്നു.
ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.
ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
ബിക്കോസ് ഐ മൈസെൽഫ് ഹാവ് സീൻ ഇറ്റ് ഹിയർ ആൻഡ് ദേർ.
അവിടെയും ഇവിടെയും ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അതിനെ ദർശിച്ചിട്ടുണ്ട്.
ഗോഡ്ലി പീപ്പിൾ,
ദൈവിക മനുഷ്യർ, ദൈവത്തിന്റെ സഭ.
God is gathering here in a small groups of godly people.
ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ദൈവത്തിന്റെ മനുഷ്യ ദൈവ സ്വഭാവമുള്ള മനുഷ്യരെ.
Don't desire any honor from men.
ഒരു മനുഷ്യനിൽ നിന്നും ഒരു ബഹുമാനവും ആവശ്യമില്ല.
Who are willing to be despised and rejected by everybody like their savior.
അവരുടെ രക്ഷകനെ പോലെ നിന്ദിക്കപ്പെട്ട് ദജിക്കപ്പെട്ടവായിരിക്കാനായിട്ട് അവർക്ക് യാതൊരു മടിയുമില്ല.
Don't seek their own interests.
അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കുക.
They are seeking God's interests.
ദൈവത്തിന്റെ താല്പര്യം അന്വേഷിക്കുക.
They are not full time workers. They are living normal lives.
അവരെ മുഴുവൻ സമയം ക്രിസ്തീയ വേലക്കാരല്ല അവർ സാധാരണ ജോലി ചെയ്ത്
ജീവിക്കുന്നത്.
അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഞാൻ
കണ്ടിട്ടുണ്ട്.
അവരുടെ 20 വയസ്സുകളിലെ ക്രൂശിന്റെ മാർഗത്താൽ പിടിക്കപ്പെട്ടവർ.
ഡിഫറന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
ഗോഡ് ഈസ് യൂസിംഗ് ദം ടു ഗാദർ ടുഗദർ a people ready for his coming of Christ.
കർത്താവ് യേശുക്രിസ്തു രണ്ടാമത്തെ വരവിനായിട്ട് മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ച് കൂട്ടിച്ചേർക്കുന്ന അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
You may not find them all in one church.
അവരെ എല്ലാവരും ഈ ഒരു സഭയിൽ കണ്ടതല്ല.
One of the things I've seen through all these 36 years that we've been building churches here and there.
കഴിഞ്ഞ 36 വർഷക്കാലമായിട്ട് ദൈവസഭ പണിയുന്ന പല സ്ഥലങ്ങൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം.
Whenever God does something, gathering a few people together.
ദൈവം എപ്പോഴെങ്കിലും കുറച്ച് ആൾക്കാരെ അങ്ങനെയുള്ളവരെ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ
we saw that in Bangalore and I've seen it in many places.
ഞാനത് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്.
God gathers a few people who are really wholehearted.
മുഴു ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ചില ആൾക്കാരെ ദൈവം കണ്ടെത്തുന്നു.
The devil sends in some people there.
അപ്പോൾ സാത്താൻ ചിലരെ അവരുടെ ഇടയിലേക്ക്
അയക്കും,
ചില കുഴച്ചിൽ മറിച്ചിൽ ഉണ്ടാക്കാനായിട്ട്.
ഓർ ഹി മേക്സ് സം ഓഫ് ദീസ് ഒറിജിനൽ പീപ്പിൾ ബാക്ക് സ്ലൈഡ്,
അല്ലെങ്കിൽ ആ ആദ്യമുണ്ടായിരുന്ന ചിലരെ പിന്മാറ്റത്തിലേക്ക് വന്ന്,
ആൻഡ് ദെൻ ദേ ക്രിയേറ്റ് കൺഫ്യൂഷൻ.
അപ്പോൾ അവരവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും.
ഐ ഹാവ് സീൻ ദാറ്റ് ഇൻ എവറി ചർച്ച്,
എല്ലാ സഭകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാൽ
in the, there's always in the middle a core of people God still has,
enal aa sabhayude core aayittulla madhyabhagathinu sen aa madhyabhagathinu pravartikkuna
it's like the real church that God sees in the midst of the big church that the world sees.
Logam oru veliya aa sabhaye kaanumbol devam kaanuna cheriya sabha adinte nadukku nilkunnathu pole,
there may be 100 people in that church that the world sees.
Logam kaanumbol avada 100 ganathil aalkar undayirikkum,
but God may see about 15 people in the middle as a real church.
Ennal adinulla 15 pere maatrame yatharthathil deiva sabhayude bhagamayittu devam kaanunnullu.
I mean, I've taught this everywhere.
Yana ivide logathillaan pol padipikkunu.
Those 15 people must guide that church to be a light for God.
ആ 15 പേർ വേണം ആ സഭയെ ഒരു വെളിച്ചമായിട്ട് മുന്നോട്ട് നയിക്കാൻ.
ജസ്റ്റ് ഇഗ്നോർ ഓൾ ദി അദേഴ്സ്,
ബാക്കിയുള്ളവരെ എല്ലാം വിട്ടുകളയുക.
ലെറ്റ് ദം ഗോ ടു ഹെൽ, ഐ ആം നോട്ട് ബോതേർഡ്.
അവര് നരകത്തിൽ പോകട്ടെ.
ഇഫ് ദേ ഹിയർ ദി ട്രൂത്ത്, ഇഫ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു റെസ്പോണ്ട്, ദേ കൻ ഗോ വേർ ദേ ലൈക്ക്.
അവര് ആ സത്യം കേട്ടിട്ട് അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല.
ബട്ട് ദേ മസ്റ്റ് ബി എ ബേർണിംഗ് ഷൈനിംഗ് ലൈറ്റ് ഓഫ് എ ഫ്യൂ ഹു ആർ ഹോൾ ഹാർട്ടഡ്, ഹു ആർ ലിവിംഗ് ഫോർ ഗോഡ് ഇൻ ദി മിഡിൽ ഓഫ് ദാറ്റ് ചർച്ച്.
ആ അതിന്റെ മധ്യത്തിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്ന മുഴു ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും.
ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഈവൻ ഇൻ ബാംഗ്ലൂർ വേർ ഐ ലിവ്.
ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിൽ അങ്ങനെയുള്ള ആൾക്കാരാണ്.
വി ഹാവ് ഇൻക്ലൂഡിംഗ് ദി ചിൽഡ്രൻ വി ഹാവ് അബൗട്ട് 400 പീപ്പിൾ നൗ.
അവിടെ ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്ത് 400 പേരുണ്ട്.
യു തിങ്ക് ദേ ആർ ഓൾ ഹോൾ ഹാർട്ടഡ്?
എല്ലാവരും മുഴു ഹൃദയത്തോടുള്ളവരാണെന്ന് വിചാരിക്കുന്നു.
ഐ ആം നോട്ട് ഫൂൾഡ്.
ഞാൻ അതിൽ കബളിക്കപ്പെട്ടിട്ടില്ല.
നോ, സം പീപ്പിൾ ജസ്റ്റ് കം ദേർ, ദേ സിറ്റ് ദേർ.
ചിലർ വെറുതെ അവിടെ വന്നിരുന്ന്
കേൾക്കും. ദേ ലൈക്ക് ടു ഹിയർ എ ഗുഡ് മെസ്സേജ്.
നല്ല സന്ദേശങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്.
ദേ നോട്ട് ഗ്രിപ്ഡ് ബൈ ദ വേ ഓഫ് ദ ക്രോസ്.
ക്രൂശിന്റെ മാർഗ്ഗത്താൽ അവർ പിടിക്കപ്പെട്ടവരാണ്.
ദേ നോട്ട് പാഷനേറ്റ് ടു കീപ് ദേർ തോട്ട്സ് പ്യുർ, ദേർ ലാംഗ്വേജ് പ്യുർ, ദേർ ആറ്റിറ്റ്യൂഡ് ടു മണി പ്യുർ.
അവരുടെ ചിന്താമണ്ഡലം നിർമ്മലീകരിതമായിട്ട് സൂക്ഷിപ്പാൻ, അവരുടെ നാവിനെ നിർമ്മലമായിട്ട് സൂക്ഷിപ്പാൻ, അവരുടെ പണ ഉപയോഗത്തിൽ നിർമ്മലരായിരിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല.
ദേ ഹിയർ ഓൾ ദീസ് തിങ്സ്.
അവർ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു.
You can sit here.
കുഴപ്പമില്ല,
നമുക്ക്
യേശു ക്രിസ്തു വരുന്നവരെ അവർ.
ഗോഡ് ഈസ് ബിൽഡിംഗ് ഹിസ് ചർച്ച്.
എന്നാൽ ദൈവം തന്റെ സഭയെ
പണിയുന്നു. ദേർ ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എവരി പ്ലേസ് ഐ സീ ഗോഡ് ഈസ് ഗാദറിംഗ് ടുഗദർ.
അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങളെ ദൈവം പലയിടത്തും കൂട്ടിച്ചേർക്കുന്നത് ഞാൻ.
ദാറ്റ്സ് ദി വൺ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ.
അങ്ങനെയുള്ളവരാണ്.
സീ, ജീസസ് ഹാഡ് ഡിഫറെന്റ് ലൈക് സർക്കിൾസ് ഓഫ് പീപ്പിൾ അറൌണ്ട് ഹിം.
യേശു ക്രിസ്തുവിന്റെ ചുറ്റും പല വൃത്താകൃതത്തിൽ ആൾക്കാരുണ്ട്.
ദ ബിഗസ്റ്റ് സർക്കിൾ ഓഫ് എ മൾട്ടിറ്റ്യൂഡ്,
അത് പുരുഷാരം എന്നുള്ള വലിയൊരു കൂട്ടം. അവൻ അവരോടാണ് പ്രസംഗിച്ചത്. ആ പുരുഷാരത്തെ
കണ്ടവരെ
അങ്ങനെയുള്ളവർ ചോദിക്കുമ്പോൾ അതിനവൻ മറുപടിയും പറയുന്നു.
ഇൻ ദി മിഡിൽ ഓഫ് ദാറ്റ്,
എന്നാൽ അതിന്റെ മധ്യത്തിൽ
അനദർ സ്മോളർ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ,
എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു 70 പേർ കാണുന്നു.
They were people whom he used now and then to go and preach also. That was a smaller circle. And in the middle of that, there was 12. And out of the 12, even there, one was a crook. So, Jesus spent most of his time with these 11 people.
ഈ 11 പേരുമായിട്ടായിരുന്നു യേശു ക്രിസ്തു കൂടുതൽ സമയം ചെലവഴിച്ചത്.
ദാറ്റ് വാസ് ദ റിയൽ ചർച്ച്,
അതായിരുന്നു യഥാർത്ഥ സഭ.
ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് ബിഗ് ഗ്രൂപ്പ്,
ഈ വലിയ കൂട്ടത്തിന് നടുവിൽ.
ആൻഡ് ഹി സ്പെന്റ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം വിത്ത് ദം.
അവരോടുകൂടിയാണ് ചെലവഴിച്ചിരുന്നത്.
ഐ സീ സംതിങ് ലൈക് ദാറ്റ് ഈവൻ ടുഡേ.
ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ കാണുന്നു.
There are so many people who come to hear, just like the crowds came to hear Jesus.
ഈ പുരുഷാരം വന്നതുപോലെ ധാരാളം ആൾക്കാർ വന്നു കേട്ടു.
But then there were those who were willing to follow him all the way.
എല്ലായ്പ്പോഴും മുഴു ഹൃദയത്തോടെ അവനെ പിൻഗമിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ?
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
ജീസസ് ഈസ് കമ്മിങ് സൂൺ.
യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു.
യു ബെറ്റർ കം ടു ദി സെന്റർ ക്വിക്ക്ലി.
ആ മധ്യഭാഗത്തേക്ക് കടന്നു വരിക. ആ ജീവന്റെ അവൻ പണിയുന്ന സഭയുടെ ഭാഗമായി തീരുക.
ബി ഹോൾ ഹാർട്ടഡ്,
മുഴു ഹൃദയത്തിലുള്ളവരായിരിക്കും.
സേ ലോർഡ്, ഐ വാണ്ട് ടു ലിവ് അട്ടർലി ഫോർ യു അറ്റ് ലീസ്റ്റ് ഫ്രം ടുഡേ.
കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു.
സോറി ഫോർ ഓൾ ദി വേ ഐ ഹാവ് ഫെയിൽഡ് യു ഓൾ ദീസ് ഇയേഴ്സ്.
ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ ഞാൻ നിന്റെ എന്നെക്കുറിച്ചുള്ള നിന്റെ താൽപര്യങ്ങളെ പരാജയപ്പെടുത്തി. ഞാൻ
ഐ റിയലി വാണ്ട് ടു ലിവ് ഫോർ യു,
ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു.
ഐ വാണ്ട് ടു ബി ഇൻ ദ സെന്റർ ഓഫ് യുവർ ചർച്ച്,
നിന്റെ സഭയുടെ മധ്യഭാഗത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നോട്ട് ഇൻ ദ പെരിഫറി ദാറ്റ് വിൽ ബി ഡ്രോപ്ഡ് ഔട്ട് ഫൈനലി.
അതിന്റെ പുറം ഭാഗത്ത് നിന്നത്തെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലല്ല.
ഗോഡ് ട്രൈസ് സോ ഹാർഡ് ടു സ്പീക്ക് ടു അസ്,
നമ്മോട് വളരെ ശക്തമായിട്ട് സംസാരിക്കാനായിട്ട്.
ഹി ഡോണ്ട് റെസ്പോണ്ട്, ഹി ജസ്റ്റ് സെറ്റ് അസ് അസൈഡ്.
നീ അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അവൻ നിന്നെ സൈഡിലേക്ക് മാറ്റിവെക്കും.
He tries to break us. If you are not willing to be broken, he will just set you aside.
അവൻ നമ്മളെ തകർപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ തകർക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവൻ നമ്മളെ എറിഞ്ഞു കളയും.
I see this in the picture of how God made Adam.
ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഈ ഒരു ചിത്രം വിഭാവനയിൽ ഞാൻ കാണുന്നു.
I want you to picture this in your mind.
ആ ഭാവന നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
I like to think in pictures.
ഞാനൊരു ഭാവനാരൂപേണ കാര്യങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു.
When I read the Bible,
ഞാൻ തിരുവചനം വായിക്കുമ്പോൾ,
I have a picture in my mind.
എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണും.
God made Adam from the dust of the ground.
ആ ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ചു.
We know that in our body there's a lot of water.
നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം ജലത്തിന്റെ അംശമുണ്ട്.
More than 75% of our body is water.
75% നമ്മുടെ ശരീരത്തിലുള്ളതും ജലമാണ്.
God takes his mud.
കർത്താവ് ദൈവം ഈ മണ്ണെടുക്കുന്നു.
And makes it with water.
അത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴയ്ക്കുന്നു.
And then he makes a man.
അവനൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഒരു മനുഷ്യ രൂപത്തിൽ.
He's taking mud, you know.
അവൻ പൊടിയെടുത്തിട്ട്,
supposing he takes a piece of mud, it's a bit hard.
അവൻ ചില കട്ടിയുള്ള ഒരു ചെളിക്കഷ്ണം എടുത്തത്
ക്രഷ്
അതിനെ ചുറ്റി പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു.
Doesn't get crushed.
പൊടിയുന്നില്ല.
അതിനെ another piece.
അടുത്ത ഒരു കൊടുക്കുന്നു.
That's willing to be crushed.
അത് പൊടിക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞു വന്നു.
Make it a part of Adam.
അതിനെ ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്.
Takes another piece.
വേറൊരു അല്പം കഷ്ണം എടുക്കുന്നു.
Hard.
വളരെ
won't be crushed.
ഓ ഞെക്കിയിട്ട് പൊടിയുന്നില്ല. അതിനെ കളഞ്ഞു.
Take another piece.
പിന്നെ കുറച്ചെടുക്കുന്നു.
Willing to be crushed.
പൊടിക്കുവാനായിട്ടോ.
Make it a part of Adam.
ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്.
Finally the Adam is complete.
അങ്ങനെ ആദാമിന്റെ ശരീരം പൂർണ്ണമായി തീർന്നു.
God breathes on him.
അവന്റെ നാസാരണത്തിൽ അവൻ ഊതി.
He walks away.
അവൻ നടന്നുപോയി.
Now something similar is going to happen.
ഇന്നും അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നു.
God is building the body not of Adam but of Jesus Christ.
ആദാമിനെ അല്ല കർത്താവിന്റെ ശരീരമാണ് സഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു.
Mud pieces.
ഇവിടെ ഇരിക്കുന്ന മൺകഷ്ണങ്ങൾ നമ്മളായ
മൺകൂടാരങ്ങളായ നമ്മളെ
അവൻ നോക്കുമ്പോൾ ഞാൻ താഴ്മയിൽ വന്ന് തകർക്കപ്പെടുവാൻ തയ്യാറാണോ. അതോ എന്റെ ഹൃദയം നിഗളിച്ച് അഹങ്കാരത്തിൽ നിൽക്കുന്നത്.
And if you are willing to be crushed,
and തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു.
He adds it on to this body.
അവൻ ആ സഭയിൽ അതെ ആ ശരീരത്തിന്റെ ഭാഗമാക്കുന്നു.
He takes a piece and it's hard, it won't be broken.
ആ ശക്തമായിട്ടിരിക്കുന്ന ഒരു കഷ്ണം എടുക്കുന്നത് അത് പൊട്ടിക്കുന്നില്ല. കുടിക്കാൻ തകർക്കാൻ തയ്യാറാകുന്നുണ്ട്. അവനെ
ഉപേക്ഷിച്ചു
അടുത്ത കഷ്ണം എടുക്കുന്നു.
Hard, throws it away.
കട്ടിയുള്ളതാണോ എറിഞ്ഞു കളയുന്നു.
The soft broken pieces becomes a body.
അതെ തകർക്കപ്പെടുവാനായിട്ട് മൃദുവായ മാർദ്ദവമുള്ള അത് ശരീരത്തിൽ.
One day Jesus will come.
ഒരു നാൾ കർത്താവ് മടങ്ങി വരും.
And like Adam walked away, this body will walk away.
ആദാം നടന്നതുപോലെ ഈ കർത്താവിന്റെ ശരീരമാകുന്ന സഭ എടുക്കപ്പെടും.
And all the rest of the bits of mud who sat in church meetings for many years.
വർഷങ്ങളായിട്ട് സഭായോഗങ്ങളിൽ ഇരുന്നിരുന്ന ആ കട്ടിയുള്ള കല്ലുകൾ അവിടെ കിടക്കും.
They'll be there.
താഴെ തന്നെ കാണും.
If you don't believe me,
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല,
you will see when Christ comes, it is going to be exactly like I told you just now.
കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
But then it'll be too late.
അപ്പോൾ വളരെ താമസിച്ചു പോകും.
So what shall I say?
ഞാൻ എന്തു പറയണം?
Take up the cross.
ക്രൂശെടുക്കുക.
Be broken.
തകർന്ന ഹൃദയത്തോടുകൂടി ഇരിക്കുക.
Have you failed?
നിങ്ങൾ വീണുപോയിട്ടുണ്ടോ?
Ask the Lord to put it all under the blood of Jesus.
യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കീഴെ അതിനെ ശുദ്ധീകരിക്കുക.
And say, Lord, break this proud and stubborn self.
കർത്താവേ എന്റെ നിഗളത്തെ എന്റെ ആ ദാർഢ്യത്തെ തകർക്കണമേ എന്ന് പറയുക.
Make me a part of your body.
നിന്റെ ശരീരത്തിന് ഒരു ഭാഗമാക്കണമേ എന്ന് പറയുക.
That's where I want to be.
അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Whenever God seeks to break me through some situation, I say, Lord, do it.
ചില സാഹചര്യങ്ങളിൽ കൂടി ദൈവനെ കടത്തിവിടുമ്പോൾ ഞാൻ പറയും, പിതാവേ അത് ചെയ്യണമേ.
When people insult me and say bad names about me, I say, thank you, Lord, I bow and accept.
എന്നെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെ ആൾക്കാർ ഇടിച്ചു താഴ്ത്തുമ്പോൾ ഞാൻ എന്റെ തല താഴ്ത്തി ദൈവത്തിന്റെ മുമ്പാകെ
I don't even open my mouth to reply.
ഞാനത് മറുപടി പറയാൻ എന്റെ നാവ് തുറക്കാറില്ല.
God is crushing me.
കാരണം ദൈവം എന്നെ അവിടെ തകർക്കുകയാണ്. എന്ത്
to make me a part of the body of Jesus Christ.
കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അവൻ എന്നെ പണിയുന്നു.
I don't want to resist it.
ഞാൻ അവനോട് എതിർത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ എന്നെ തള്ളിക്കളയും.
God is doing things in your life.
കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു.
Humble yourself under the mighty hand of God.
അവന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ തന്നെ താൻ താഴ്ത്തുക.
You will never regret it when Christ comes back.
കർത്താവിന്റെ മടങ്ങി വരവിൽ നിനക്ക് അല്പം പോലും ഖേദിക്കേണ്ടി വരികയില്ല.
The world is passing away.
ഈ ലോകം കടന്നു പോകുന്നു.
The church that Jesus builds, that God builds, is the only one that's going to remain.
യേശുക്രിസ്തു പണിയുന്ന തന്റെ ശരീരമാകുന്ന സഭ അന്ന് അവിടെ നിലനിൽക്കും.
Let's pray. Our heads.
തലകൾ.
While our heads are bowed in prayer.
പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണങ്ങുമ്പോൾ.
Dear brother, sister.
പ്രിയ സഹോദരി സഹോദരന്മാരേ.
Don't listen to this just as another good message.
അടുത്ത വേറൊരു സന്ദേശമായ ഇതിനെ കേൾക്കരുത്.
Say, Lord, turn the direction of my life today.
ദൈവത്തോട് പറയ, ദൈവമേ എന്റെ ജീവിതത്തിന്റെ ദിശയെ നീ മാറ്റണമേ.
Forgive me my past failures.
എന്റെ പഴയ തോൽവികളോ എല്ലാം എന്നോട് ക്ഷമിക്കണമേ.
I want to be broken.
ഞാൻ ഒരു തകർന്നവനായിരിക്കാൻ.
I want to be crushed.
ഞാൻ തകർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു.
I want to take up the cross.
എന്റെ ക്രൂശ് ഞാൻ ദിനവും എടുപ്പാൻ ആഗ്രഹിക്കുന്നു.
I have been seeking my own interest, Lord.
ഞാൻ എന്റെ താല്പര്യങ്ങളെ ആയിരുന്നു.
I've been seeking my name, my reputation, my respect so far.
ഞാൻ ഇതുവരെ എന്റെ പേര്, എന്റെ മാനം അതൊക്കെയായിരുന്നു നോക്കിയിരുന്നത്.
But I want to seek your name and your glory from now.
നിന്റെ നാമവും നിന്റെ മഹത്വവും ഞാൻ ഇന്നു മുതൽ ആഗ്രഹിക്കുന്നു പിതാവേ.
I want to die.
ഞാൻ മരിക്കാനായിട്ട് നിന്നെ ഏൽപ്പിക്കുന്നു.
Help me.
സഹായിക്കണമേ.
Give me the power of your Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ നിറയ്ക്കണം പിതാവേ.
That I can die to myself.
എന്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കാൻ എന്നെ സഹായിക്കണമേ.
Thank you, Father, for your word.
സ്വർഗീയപിതാവേ, നിന്റെ വചനത്തിനായിട്ട് നന്ദി.
ബ്ലസ് എവരിബഡി ഹിയർ.
ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
ഹെൽപ് ദം ടു സീ ദ വാല്യൂ ഓഫ് ബീയിംഗ് ബ്രോക്കൻ.
ആ തകർക്കപ്പെടുന്നതിന്റെ വില മനസ്സിലാക്കാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ.
ക്രഷ്ഡ് സോ ദാറ്റ് ദേ കാൻ ബി എ പാർട്ട് ഓഫ് യുവർ ബോഡി.
ആ തകർക്കപ്പെട്ട നിന്റെ ശരീരത്തിന്റെ ആ ഭാഗമായി തീരാൻ അവർക്ക് കഴിയും.
ഇൻ ജീസസ് നെയിം.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ.